തിരുമുമ്പാകെ നിന്റെ മക്കളായ ഞങ്ങൾ അടുത്തു വരുന്നു. ഈ രാത്രി അനുഗ്രഹത്തിന്റെ രാത്രിയാക്കി ഞങ്ങൾക്ക് തീർക്കണമേ. ഞങ്ങളെല്ലാവരും തിരുമുമ്പാകെ നമ്മുടെ തലകളെ വണക്കുന്നു. ഞങ്ങളുടെ കുറവുകളെയും ബലഹീനതകളെയും അവിടുന്ന് ക്ഷമിക്കണമേ. ഈ നോമ്പിന്റെ കാലയളവ് യോഗ്യമാം വണ്ണം ജീവിപ്പാൻ തക്കവണ്ണം അവിടുന്ന് ഞങ്ങളെ ഒരുക്കണമേ. ഞങ്ങൾ തിരുമുമ്പാകെ ചിലവഴിക്കുന്ന ഈ സമയം ഞങ്ങളുടെ ജീവിതത്തിന്റെ അനുഗ്രഹത്തിന് നിദാനമാക്കി അവിടുന്ന് തീർക്കണമേ. ഞങ്ങളുടെ കുറവുകളെയും ബലഹീനതകളെയും അവിടുന്ന് ക്ഷമിക്കണമേ. അവിടുന്ന് ഓരോ ദിനവും ഞങ്ങളെ നടത്തുന്ന എല്ലാ കൃപകളെയും ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവേ, അവിടുന്ന് തന്റെ സ്വന്തജനമായി ഇസ്രായേലിനെ തിരഞ്ഞെടുക്കുകയും അവരിലൂടെ അവിടുത്തെ മഹത്വം ഈ ലോകത്തിനെ വെളിപ്പെടുത്തി കൊടുക്കുകയും നിന്റെ നാമം നിന്റെ രാജ്യം ഈ ഭൂമിയിലൊക്കെ സ്ഥാപിക്കുവാൻ തക്കവണ്ണം അങ്ങനെ ഒരുമിച്ച് പിതൃപുത്ര ബന്ധത്തിൽ ഞങ്ങളായിത്തീരുവാൻ തക്കവണ്ണം അവിടുന്ന് ഞങ്ങളെ സ്നേഹിച്ചുവല്ലോ. ഞങ്ങൾ നാമമാത്ര ക്രിസ്ത്യാനികളായി ജീവിക്കാതെ നിന്നെ യഥാർത്ഥമായി ഉൾക്കൊള്ളുവാനും മറ്റുള്ളവർക്ക് കാട്ടിക്കൊടുക്കുവാനും ഞങ്ങളുടെ ജീവിതത്തിന്റെ നാളുകളൊക്കെയും സംഗതിയാക്കണമേ. ഈ രാത്രി അവിടുന്ന് കർത്താവെ ഞങ്ങളോട് സംസാരിക്കണമേ. അവിടുത്തെ ഹൃദ്യമായ വചനം കേൾക്കുവാൻ ഞങ്ങൾക്കിടയാക്കേണ്ടതേ. ഞങ്ങൾ നിനക്കുന്ന പിതാവിനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നു വന്നാളും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ. മന്ദിരായിരിക്കുന്ന വൈദിക ശ്രേഷ്ഠരെ, മർത്തമറിയം സമാജത്തിന്റെ വിവിധ പ്രവർത്തകരെ, എല്ലാവരെയും എല്ലാവരോടുമുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു. എന്നെ ശ്രവിക്കുന്ന എല്ലാവരെയും പ്രത്യേകമായിട്ട് സന്തോഷം അറിയിച്ചുകൊണ്ട് പ്രത്യേകമായി ഇന്നത്തെ നമ്മുടെ പഠനത്തിനായിട്ട് ഒരുങ്ങാം. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ന്യായാധിപന്മാരുടെ പുസ്തകം 4-5 അധ്യായങ്ങളാണ് പ്രത്യേകമായിട്ട് പഠിച്ചത്. ഇന്ന് 6-ാമത്തെ അധ്യായം. 5-ാമത്തെ അധ്യായത്തിൽ ദെബോറയുടെ പാട്ടാണ് പ്രത്യേകമായിട്ട് നമ്മൾ പഠിച്ച് നിർത്തിയത്. 6-ാം അധ്യായത്തിലേക്ക് കടക്കുകയാണ്. പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ അധ്യായങ്ങളിലൊക്കെ നമ്മൾ കണ്ടത് ദൈവവും ഇസ്രായേലും തമ്മിലുള്ളതായ ഒരു ഉടമ്പടി ബന്ധത്തെക്കുറിച്ചും ആ ഉടമ്പടിയിൽ നിന്ന് അവര് മാറുമ്പോ ദൈവം അവരെ വീണ്ടും തന്റെ മക്കളാക്കി ആ ഉടമ്പടി ബന്ധത്തിലേക്ക് ചേർക്കുവാൻ തക്കവണ്ണം അവരെ പീഡനത്തിലേക്ക് അയക്കുന്നതും അവരങ്ങനെ പീഡിപ്പിക്കപ്പെടുമ്പോൾ അവരുടെ നിലവിളിയിൽ ദൈവത്തിന് മനസ്സിലിവ് തോന്നുകയും അവരെ വീണ്ടും ചേർക്കുകയും ചെയ്യുന്നതായിരുന്നു തോമ. പക്ഷെങ്കിൽ ആദ്യം മുതൽ ഇസ്രായേലിനെ മിസ്രയേമിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ തന്നെ അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ യഥാർത്ഥമായി സേവിക്കുകയും ആദരിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ദൈവമായിരിക്കും, നിങ്ങൾ എന്റെ ജനമായിരിക്കും. പക്ഷെങ്കിൽ ക്രിസ്തുവും ഇസ്രായേലും തമ്മിലുള്ളതായ ഉടമ്പടി പോലെ തന്നെ നമ്മെ സംബന്ധിച്ച് പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് നമ്മളും ദൈവവുമായിട്ടുള്ള ബന്ധം. ഇസ്രായേൽ ജനത പലപ്പോഴും അവരുടെ ഉടമ്പടി ബന്ധത്തിൽ നിന്ന് മാറുന്നതായിട്ട് ഈ കഴിഞ്ഞ അധ്യായങ്ങളിലൊക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിഞ്ഞു. എന്നാൽ ദൈവം തന്റെ ഉടമ്പടിയിൽ എപ്പോഴും വിശ്വസ്തനാണ്, വിശ്വസ്തനായിരിക്കുന്നു എന്നുള്ളതും നമുക്ക് ഈ വേദഭാഗങ്ങളിലൊക്കെ കാണുവാനായിട്ട് സാധിക്കും. ദൈവത്തിന്റെ വിശ്വസ്തതയെ കുറിച്ച് പറയുന്നുണ്ട് സങ്കീർത്തനക്കാരൻ പറയുന്നത്, ദൈവത്തിന്റെ വിശ്വസ്തത എന്ന് പറയുന്നത് മേഘങ്ങളോളം വലുതായിരിക്കുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ ഇസ്രായേൽ ജനതയെ സംബന്ധിച്ച് അവരുടെ ഉടമ്പടി ബന്ധത്തിൽ നിന്ന് അവർ മാറുമ്പോഴൊക്കെയും അവർക്ക് നേരിടുന്നതായ കഷ്ടങ്ങളും പ്രയാസങ്ങളും ഒരു പക്ഷെങ്കിൽ അവർക്കൊരു ശിക്ഷയായിട്ട് തോന്നുകയും ദൈവത്തിങ്കിലേക്ക് തിരിച്ചു വരികയും ചെയ്യും. നമുക്കും നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടാകുന്ന പ്രയാസങ്ങളും ഭാരങ്ങളും ഒക്കെ ഒരു പക്ഷെങ്കിൽ ചിലപ്പോഴെങ്കിലും ചിന്തിക്കാറുണ്ട്, യോഗ്യമായി ജീവിക്കാത്തതിൽ നമുക്ക് ലഭിക്കുന്നതായ അനുഭവങ്ങളാക്കി പലപ്പോഴും നമ്മൾ ചിത്രീകരിക്കാറുണ്ടെങ്കിലും നമ്മുടെ കഷ്ടങ്ങളും പ്രയാസങ്ങളും ഒക്കെ കൂടുതലായി ദൈവത്തോടുള്ള ബന്ധത്തിന് വേണ്ടി നമ്മളെ ശക്തിപ്പെടുത്തുന്ന മുഖാന്തരങ്ങളായി പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് പോലെ പ്രത്യേകമായിട്ട് നമുക്ക് കാണുവാൻ തക്കവണ്ണം നമ്മുടെ ഈ പഠനം ഇടയാക്കട്ടെ. ഞാൻ ഓർമ്മിപ്പിച്ചത് ഇസ്രായേൽ ജനതയും ദൈവവും തമ്മിലുള്ള ബന്ധം പോലെ തന്നെ നമ്മളും ദൈവവുമായിട്ട് ഒരു ഉടമ്പടിയുണ്ട്. തീർച്ചയായിട്ടും ദൈവം നമ്മുടെ പിതാവാണ്. നമ്മൾ മക്കളായി ആ ഒരു വലിയ അവകാശത്തിലേക്ക് തീർച്ചയായിട്ടും നമ്മൾ പ്രവേശിച്ചിരിക്കും. ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഉടമ്പടി എപ്പോഴും അത് ശരീരാമണ്ണം പോകുമ്പോഴാണ് മക്കളെന്നുള്ള വലിയൊരു അവകാശം നമുക്ക് ലഭിക്കുന്നത്. പറയാ നമ്മുടെ ഉടമ്പടിയുടെ ഒരു വശം എന്ന് പറയുന്നത് നമ്മുടെ ലഭിക്കുന്ന ഓരോ കൂദാശകളുമാണ്. മാമോദീസ മുതലുള്ള കൂദാശകൾ നമുക്കറിയാം. ഓരോ കൂദാശയിലും നമ്മൾ ഓരോ ഉടമ്പടിയായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. മാമോദീസയിലൂടെ ക്രിസ്തുവിന്റെ ദൈവത്തിന്റെ മകനായിട്ട് നമ്മൾ തീരുന്നു. വിശുദ്ധ കുർബാനയിലൂടെ കർത്താവിന്റെ ശരീരത്തോട് നമ്മൾ ബന്ധമുള്ളവരായിട്ടിരുന്നു. അപ്പോ ഈ ഇങ്ങനെയുള്ള ഓരോ കൂദാശകളിലൂടും ഓരോ ഉടമ്പടിയിലേക്ക് നമ്മൾ പ്രവേശിക്കുക. അപ്പൊ അപ്രകാരം ജീവിക്കുവാനും അപ്രകാരം നമ്മളെ ക്രമീകരിക്കുവാനും തക്കവണ്ണമുള്ളതായ ചില ഉടമ്പടികളാണ് ഓരോ കൂദാശി. അതോടൊപ്പം തന്നെ നമുക്കറിയാം, നമുക്കായി ദൈവം നൽകിയിരിക്കുന്ന നമ്മുടെ പങ്കാളി ആയിക്കൊള്ളട്ടെ, മക്കളായിക്കൊള്ളട്ടെ, നമ്മുടെ സഹോദരങ്ങളായിക്കൊള്ളട്ടെ, അയൽക്കാരായിക്കൊള്ളട്ടെ, ഇവരെല്ലാം ഉടമ്പടിയുടെ മറ്റൊരു വശമാണ്. തീർച്ചയായിട്ടും ഇവരെയൊക്കെ ദൈവം നൽകിയിരിക്കുന്നത് ചില ഉടമ്പടിയിലൂടെയാണ്. നമ്മൾ അവരോട് പ്രകാരം വർത്തിക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ്. അപ്പൊ ഈ ഉടമ്പടി ശരിയാമണ്ണം പോകുമ്പോഴാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവവുമായിട്ടുള്ള ബന്ധം അത് യഥാർത്ഥമായിട്ട് പോകുന്നത് എന്നുള്ളത് പ്രത്യേകമായിട്ട് ഈ വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കും. 25 സങ്കീർത്തനം 10 വാക്യത്തില് പ്രത്യേകിച്ച് സങ്കീർത്തനക്കാരൻ ഓർമ്മിപ്പിക്കുന്ന കാര്യമുണ്ട്. യഹോവയുടെ നിയമവും പ്രമാണങ്ങളും സാക്ഷിക്കുന്നവർക്ക് അവന്റെ പാതകളൊക്കെ ദൈവവും സത്യവും അനുഗ്രഹവുമാകുന്നു എന്ന് സങ്കീർത്തനക്കാരൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ദൈവവുമായിട്ടുള്ള ഉടമ്പടി ശരിയാമണ്ണം പോകുമ്പോ അത് വലിയ അനുഗ്രഹമായിട്ട് തീരും. അപ്പൊ ഈ ഉടമ്പടിയിൽ നിന്ന് മാറുന്നതായ ഈ ജനത്തെ ദൈവം ശിക്ഷിക്കുകയും ചെയ്യുകയും അവർ തിരികെ വരികയും ചെയ്യും. നമുക്ക് ഞാനൊരു കഥ എവിടെയോ വായിച്ചു കേട്ടിട്ടുണ്ട്. ഒരു 5 ഒരു മകന്റെ അമ്മ ആ മകനെ കുറിച്ച് വലിയ വേവലാതിയാണ്. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ മകൻ സംസാരിക്കുന്നില്ല. അപ്പൊ ഈ അമ്മ ഈ മകനെ കൊണ്ട് കാണിക്കാത്ത ഡോക്ടർമാരില്ല, കാണിക്കാത്ത സ്ഥലങ്ങളില്ല, എന്തായിരുന്നാലും ഈ മകൻ സംസാരിക്കുന്നില്ല. ഒരു ദിവസം ഈ ഒരു വലിയൊരു അത്ഭുതമുണ്ടായി. ഈ മകന് ഒരു ദിവസം അമ്മ വളരെ ചൂടുള്ള ഇഡലി കൊടുത്തു. ഈ ചൂടുള്ള ഇഡലി ഇവന്റെ വായിൽ വെച്ച് കൊടുത്തപ്പോ ഈ മകൻ പെട്ടെന്ന് സംസാരിക്കാൻ തുടങ്ങി. എന്തോ ചൂടാന്ന് ചോദിച്ചു. അപ്പൊ ഈ മാതാവിന് വലിയ അത്ഭുതമായി. ഈ മാതാവ് ചോദിക്കുകയാണ്, എന്റെ മകനെ നീ ഇത്രയും നാൾ എന്തുകൊണ്ട് എന്നോട് സംസാരിച്ചില്ല, ഞാൻ ഇത്രയും ഡോക്ടർമാരെയൊക്കെ കാണിച്ചില്ല, എന്തുകൊണ്ട് സംസാരിച്ചില്ല? ഈ മകൻ പറയുകയാണ്, അമ്മ അതിന് എനിക്ക് ഇപ്പോഴാണല്ലോ ചൂടുള്ള ഇഡലി തരുന്നത്. ഒരുപക്ഷെങ്കിൽ ഇങ്ങനെയുള്ള ചൂടുള്ള ഇഡലികളാകുന്ന കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോഴാണ് തീർച്ചയായിട്ടും ദൈവത്തെ വിളിക്കുവാനുള്ള അവസരങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ കൂടുതലായി ഉണ്ടാകുന്നത് എന്ന് പ്രത്യേകമായി ഈ വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. തുടർന്ന് ഈ 6 അധ്യായത്തിന്റെ ആദ്യ ഭാഗം ഈ സമയത്ത് ആരെങ്കിലും വായിക്കുന്നതാണ്.
ഇസ്രായേൽ മക്കൾ പിന്നെയും യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്തു. യഹോവ അവരെ 7 സംവത്സരം മിദ്യാന്റെ കയ്യിൽ ഏൽപ്പിച്ചു. മിദ്യാൻ ഇസ്രായേൽ മേൽ ആധിക്യം പ്രാപിച്ചു. ഇസ്രായേൽ മക്കൾ മിദ്യാന്യരുടെ നിമിത്തം പർവ്വതങ്ങളിലെ ഗഹ്വരങ്ങളും ഗുഹകളും ദുർഗങ്ങളും ശരണമാക്കി. ഇസ്രായേൽ വിജയിച്ചിരിക്കുമ്പോൾ മിദ്യാന്യരും അമാലേക്കരും കിഴക്ക് ദേശക്കാരും അവരുടെ നേരെ വരും. അവർ അവർക്ക് വിരോധമായി പാളയമിറങ്ങി ഗസാവരെ നാട്ടിലെ വിള നശിപ്പിക്കും. ഇസ്രായേലിന് ആഹാരമോ ആടോ മാടോ കഴുകിയോ ഒന്നും ശേഷിപ്പിക്കുകയില്ല. അവർ തങ്ങളുടെ കന്നുകാലികളും കൂടാരങ്ങളുമായി പുറപ്പെട്ട് വെട്ടുക്കിളി പോലെ കൂട്ടമായി വരും. അവരും അവരുടെ ഒട്ടകങ്ങളും അസംഖ്യമായിരുന്നു. അവർ ദേശത്ത് കടന്ന് നാശം ചെയ്യും. ഇങ്ങനെ മിദ്യാന്യരാൽ ഇസ്രായേൽ ഏറ്റവും ക്ഷയിച്ചു.
ഇസ്രായേൽ മക്കൾ യഹോവയോട് നിലവിളിച്ചു. രണ്ടാമത് ഈ പിന്നെയും വീണ്ടും 4 പ്രാവശ്യം ദൈവം അവരെ പീഡനത്തിന് ഏൽപ്പിക്കുന്നതായ സംഭവമാണ്. ഈ മിദ്യാന്യരുടെ കീഴിൽ അവര് അടിമകളായിട്ട് അല്ലെങ്കിൽ അവരുടെ ഉപദ്രവം നേരിടേണ്ടതായിട്ട് വരും. നമ്മളൊന്ന് ചിന്തിക്കുക, നമ്മുടെ ഒരു ജീവിതായുഷ്കാലം മുഴുവനുമുള്ള അധ്വാനം കൊണ്ട് നമ്മൾ സമ്പാദിക്കുന്ന കാര്യങ്ങൾ പെട്ടെന്നൊരു ദിവസം വന്ന ഒരാൾ എടുത്തുകൊണ്ട് പോവുക എന്ന് പറയുമ്പോൾ പക്ഷെങ്കിൽ വളരെ വേദനിക്കുന്നതായ സംഭവമാണ്. ഇപ്പൊ ഇസ്രായേൽ മക്കൾ അവര് കൃഷി ചെയ്ത് അവരുടെ കൃഷി വിളവിന് ഭാഗമാകുമ്പോൾ ഈ മിദ്യാന്യര് കൂട്ടത്തോട് കടന്നു വന്ന് അവരുടെ കൃഷി മുഴുവൻ എടുത്തുകൊണ്ട് പോവുക. അങ്ങനെ ഏതാണ്ട് 6-7 വർഷമായി കഴിഞ്ഞപ്പോഴത്തേക്കും ഇസ്രായേൽ മക്കൾ അവരുടെ അംഗസംഖ്യ കുറഞ്ഞ് അവരാകപ്പാടെ ക്ഷയിച്ചു എന്നാ പറയുന്നത്. 6-ാമത്തെ വാക്യത്തിൽ അവർ ക്ഷയിച്ചു. അപ്പോ ഇസ്രായേൽ മക്കള് ഈ മിദ്യാന്യരുടെ നിമിത്തം ദൈവത്തോട് നിലവിളിക്കുകയാണ്, ദൈവമേ ഈ പ്രയാസത്തിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കുകയാണേ. ഒരുപക്ഷെങ്കിൽ ഇസ്രായേലിന്റെ കരച്ചിലിന് എപ്പോഴും മറുപടി നൽകുന്ന ഒരു ദൈവത്തെ കാണുവാൻ കഴിയും. പുറപ്പാട് പുസ്തകത്തിൽ ഇസ്രായേൽ ജനത പുറപ്പെടുന്നതിന് മുമ്പായിട്ട് അവിടെ പറയുന്നുണ്ട് അവർ ദൈവത്തോട് നിലവിളിക്കുന്നു. അപ്പൊ ദൈവത്തോട് നിലവിളിക്കുന്ന ആ സംഭവത്തിൽ പ്രത്യേകിച്ച് അവിടെ ആ പുസ്തക പുറപ്പാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതാണ്, ഞാൻ എന്റെ ജനത്തിന്റെ നിലവിളി കേട്ടു. 2 പ്രാവശ്യമാണ് പറയും. ഒരുപക്ഷെങ്കിൽ ദൈവം തന്റെ ജനത്തിന്റെ നിലവിളി കേൾക്കുവാൻ തക്കവണ്ണം എത്രമാത്രം സന്നദ്ധനാണ് എന്നുള്ളതാണ് അവിടെ ഓർമ്മിപ്പിക്കുന്നത്. ഞാൻ എന്റെ ജനത്തിന്റെ നിലവിളി കേട്ടു. അപ്പൊ അവരെ വിടുവിക്കുവാൻ തക്കവണ്ണം മോശി അവിടെ എഴുന്നേൽപ്പിക്കുകയാണ്. പക്ഷെങ്കിൽ നമ്മളൊക്കെ ചിന്തിക്കും, ഈ ജനത്തെ ഈ പ്രയാസത്തിന് ഏൽപ്പിച്ചു കൊടുത്തിട്ട് ദൈവം എന്ത് ചെയ്യുകയാണെന്നുള്ളത് പ്രത്യേകമായിട്ടൊരു ചിന്ത നമുക്കുണ്ടാവാറുണ്ട്. ദാനിയേലിന്റെ 3 പൈതങ്ങളുടെ ചിത്രം എടുക്കുക. ഈ 3 പൈതങ്ങളെ തീജ്വാലയിൽ ഏൽപ്പിച്ചു കൊടുക്കുന്ന വേദഭാഗം നമുക്കറിയാം ദാനിയേലിന്റെ പുസ്തകത്തിൽ. ഈ 3 പൈതങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ദൈവത്തിന്റെ സ്ഥാനം ഒരുപക്ഷെങ്കിൽ അവിടെ തന്നെ കാണുവാൻ കഴിയും. തീജ്വാലയിൽ 4-ാമനായിട്ട് ദൈവ സാന്നിധ്യം കാണുവാനായിട്ട് കഴിയും. ഈ ജനം ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോഴും അവർ പീഡിപ്പിക്കപ്പെടുമ്പോഴും ദൈവവും ഇവരോടൊപ്പം വേദനിക്കുന്നു എന്നുള്ളതായ ഒരു കാര്യമാണ് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. അല്ലാതെ ദൈവം ഈ ജനത്തെ പീഡനത്തിന് ഏൽപ്പിച്ചിട്ട് ദൈവം മാറി നിൽക്കുന്നില്ല. അവരുടെ നിലവിളി കേൾക്കുവാൻ തക്കവണ്ണം എപ്പോഴും സന്നദ്ധനായി നിൽക്കുന്ന ഒരു ദൈവമാണ്. ഈ 6-ാം അധ്യായത്തില് ഇതിന്റെ ആദ്യ ഭാഗത്ത് പറയുന്നത്, ഇസ്രായേൽ മക്കൾ പിന്നെയും യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു, യഹോവ അവരെ 7 സംവത്സരം മിദ്യാന്റെ കയ്യിൽ ഏൽപ്പിച്ചു. മിദ്യാന്യരവരെ പീഡിപ്പിക്കുന്നതായ വേദഭാഗമാണ് അവിടെ കാണുവാൻ കഴിയുന്നത്. അതിനകത്ത് ചോദിക്കാവുന്ന ഒരു ചോദ്യം മാത്രം പ്രത്യേകിച്ച് നമുക്കൊന്ന് നോട്ട് ചെയ്യാം. മിദ്യാന്യർ അല്ലെ മിദ്യാൻ ഇസ്രായേലിനെ എത്ര വർഷം പീഡിപ്പിച്ചു എന്നുള്ളത് പ്രത്യേകമായിട്ട് അവിടെ പറയുന്നുണ്ട്. അതിന്റെ ഉത്തരവും നമുക്കറിയാം, 7 വർഷം പീഡിപ്പിച്ചതായിട്ടാണ് പറയുന്നത്. ബാക്കി വായിക്കാം.
ഇസ്രായേൽ മക്കൾ മിദ്യാന്യരുടെ നിമിത്തം യഹോവയുടെ നിലവിളിച്ചപ്പോൾ യഹോവ ഒരു പ്രവാചകനെ ഇസ്രായേലിന്റെ മക്കൾ അടുക്കൽ അയച്ചു. അവൻ അവരോട് പറഞ്ഞത്, ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിങ്ങളെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ചു, അടിമ വീട്ടിൽ നിന്ന് നിങ്ങളെ കൊണ്ടുവന്നു, മിസ്രയീമിലരുടെ കയ്യിൽ നിന്ന് നിങ്ങളെ പീഡിപ്പിച്ച എല്ലാവരുടെയും കയ്യിൽ നിന്നും ഞാൻ നിങ്ങളെ വിടുവിച്ചു, അവരെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞു, അവരുടെ ദേശം നിങ്ങൾക്ക് തന്നു, യഹോവയായ ഞാൻ നിങ്ങളുടെ ദൈവമാകുന്നു എന്നും നിങ്ങൾ പാർക്കുന്ന ദേശത്തുള്ള അമോര്യരുടെ ദേവന്മാരെ ഭജിക്കരുതെന്നും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചു, നിങ്ങളോ എന്റെ വാക്ക് കേട്ടില്ല. അനന്തരം യഹോവയുടെ ദൂതൻ വന്ന് ഒഫ്രയിൽ അബിശ്രയനായ യോവാശിന്റെ കരുവേലകത്തിന് കീഴിൽ നിന്നു. അവന്റെ മകനായ ഗിദെയോൻ ഗോതമ്പ് മിദ്യാന്യരുടെ കയ്യിൽ പെടാതിരിക്കേണ്ടതിന് മുന്തിരിച്ചക്കിനരികെ വെച്ച് മരിക്കുകയായിരുന്നു. യഹോവയുടെ ദൂതൻ അവന് പ്രത്യക്ഷനായി, അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോടുകൂടെ ഉണ്ട് എന്ന് അവനോട് പറഞ്ഞു. ഗിദെയോൻ അവനോട്, അയ്യോ യജമാനെ, യഹോവ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഇത് നമുക്കിതൊക്കെ ഭവിക്കുന്നത് എന്ത്? യഹോവ നമ്മെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്നു എന്ന് നമ്മുടെ പിതാക്കന്മാർ നമ്മളോട് അറിയിച്ചിട്ടുള്ള അവന്റെ അത്ഭുതങ്ങളൊക്കെയും എവിടെ? ഇപ്പോൾ യഹോവ നമ്മെ ഉപേക്ഷിച്ച് മിദ്യാന്യരുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ യഹോവ അവനെ നോക്കി, നിന്റെ ഈ ബലത്തോടെ പോകുക, നീ ഇസ്രായേലിനെ മിദ്യാന്യരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും, ഞാനല്ലയോ നിന്നെ അയക്കുന്നത് എന്ന് പറഞ്ഞു. അവൻ അവനോട്, അയ്യോ കർത്താവേ, ഞാൻ ഇസ്രായേലിനെ എങ്ങനെ രക്ഷിക്കും? മനശ്ശെയിൽ എന്റെ കുല എളിയതും എന്റെ കുടുംബത്തിൽ വെച്ച് ഞാൻ ചെറിയവനുമല്ലോ എന്ന് പറഞ്ഞു. യഹോവ അവനോട്, ഞാൻ നിന്നോടുകൂടി ഇരിക്കും. നീ മിദ്യാനിലെ ഒരൊറ്റ മനുഷ്യനെ പോലെ തോൽപ്പിക്കും എന്ന് കൽപ്പിച്ചു. അതിനവൻ, നിനക്ക് എന്നോട് കൃപയുണ്ടെങ്കിൽ എന്നോട് സംസാരിക്കുന്നത് നീ തന്നെ എന്നതിനൊരു അടയാളം കാണിച്ചു തരയണമേ. ഞാൻ പോയി എന്റെ വഴിപാട് കൊണ്ടുവന്ന് നിന്റെ മുൻപാകെ വെക്കുവോളം ഇവിടെ ഒന്ന് പോകരുതേ എന്ന് അവനോട് പറഞ്ഞു.
നീ ഇസ്രായേൽ ജനത്തിന്റെ 7 മുതലുള്ള വാക്യങ്ങളിൽ ഇവിടെ പ്രത്യേകമായിട്ട് പറയുന്നത്, ദൈവം തന്റെ പ്രവാചകനെ ഈ ജനത്തിന്റെ അടുക്കലേക്ക് അയച്ചിട്ട് അവരെ വീണ്ടും ദൈവവുമായിട്ടുള്ള ഉടമ്പടിയെ കുറിച്ച് അവരെ ബോധ്യമാക്കുന്ന, ഒന്നുകൂടെ അവരെ ഓർമ്മിപ്പിക്കുന്ന സംഗതി 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത്. ഞാന് നിങ്ങളെ ഇസ്രായേലിൽ നിന്ന് കൊണ്ടുവന്നു, ഈ ജനത്തിൽ നിന്നൊക്കെ വിടുവിച്ച് ഞാൻ നിങ്ങളെ ഇവിടെയൊക്കെ ആക്കി. അപ്പൊ അവര് ദൈവത്തിന്റെ ഈ വാഗ്ദാനത്തെ കുറിച്ച്, ദൈവവുമായിട്ടുള്ളവരുടെ ബന്ധത്തെ കുറിച്ച്, ഉടമ്പടിയെ കുറിച്ച് അവരെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പ്രവാചകന്മാരിലൂടെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ദൈവത്തെ നമുക്ക് ഈ ഭാഗങ്ങളിൽ കാണുവാനായിട്ട് കഴിയും. അതിനുശേഷം ഈ യഹോവയുടെ ഒരു ദൂതൻ വന്ന് ഒഫ്രയിൽ അബിയസ്യനായ യോവാസിന്റെ കരുവേലകത്തിന് കീഴെ ഇരുന്ന് അവന്റെ മകനായ ഗിദിയോൻ ഗോതമ്പ് മിദ്യാന്യരുടെ കയ്യിൽ പെടാതിരിക്കേണ്ടതിന് മുന്തിരിച്ചക്കിനരികെ വെച്ച് മെതിക്കുന്ന ഗിദയോന്റെ അടുക്കിലേക്ക് ദൈവത്തിന്റെ ദൂതൻ വരികയാണ്. പക്ഷെങ്കിൽ മിദ്യാന്യരെ പേടിച്ച് അവരെ കാണാതെ ഒളിച്ച് ഈ കരുവേലകത്തിന്റെ ചുവട്ടിലിരുന്ന് അവന് കൊയ്തതായ ഗോതമ്പെടുത്ത് മുതിച്ചുകൊണ്ടിരിക്കുന്നതായ അവസരത്തിൽ, വളരെ രഹസ്യത്തിൽ ചെയ്യുന്ന ഒരു നടപടിയിൽ യഹോവയുടെ ദൂതനോട് പ്രത്യക്ഷനാകുക. എന്നിട്ട് അവനെ വിളിക്കുകയാണ്, അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോട് കൂടെ ഉണ്ട് എന്നവനോട് പറഞ്ഞു. ഈ യഹോവയുടെ ദൂതനും ഈ ഒഫ്രയിൽ അബിയസിനായ യോവാസിന്റെ മകനായ ഗിദയോനും തമ്മിലുള്ള സംഭാഷണമാണ് തുടർന്ന് നമ്മൾ വായിച്ചു കേട്ടത്. ഈ ഗിദയോനോട് പറയുകയാണ്, നീ ഈ ഇസ്രായേലിനെ മിസ്രയേമ്യരുടെ കയ്യിൽ നിന്ന് നീ വിടുവിക്കും എന്നുള്ളത് പറയുമ്പോ ഈ ഗിദയോൻ പറയുകയാണ്, ദൈവം നമ്മോട് കൂടെ ഒന്നുമില്ല, നമ്മളെ ദൈവം വിട്ടകന്നു പോയിരിക്കുന്നു എന്നുള്ളത്. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതാനുഭവത്തിൽ ഉണ്ടാകുന്ന ഒരു ചിന്തയാണ്, ചില പ്രയാസങ്ങളും ഭാരങ്ങളും ഒക്കെ കടന്നു വരുമ്പോ ദൈവം നമ്മോടുകൂടെ ഇല്ല എന്നുള്ള ഒരു ചിന്ത പലപ്പോഴും നമുക്ക് ഉണ്ടാവാറുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ, എന്റെ ജീവിതത്തിൽ ഞാന് ശരിയാമണ്ണമൊക്കെ ജീവിച്ച മനുഷ്യനാണ്, നല്ലതായിട്ട് ദേവാലയത്തിൽ ശുശ്രൂഷകൾക്ക് സംബന്ധിക്കുന്ന മനുഷ്യനാണ്, പിന്നെയും എന്തുകൊണ്ടാണ് എന്റെ ജീവിതത്തിൽ കഷ്ടങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുന്നത് എന്നുള്ള ചിന്ത പലപ്പോഴും നമുക്കും ഉണ്ടാവാറുണ്ട്. ഒരുപക്ഷെങ്കിൽ ദൈവത്തോട് കൂടുതലായി അടുത്ത് ജീവിക്കുക, ഞാൻ മുമ്പ് ഓർപ്പിച്ചതുപോലെ ദൈവത്തോട് കൂടുതലായി അടുത്ത് ജീവിക്കുന്നതിനുള്ള മുഖാന്തരങ്ങളായിരിക്കാം ഓരോ ഭാരങ്ങളും പ്രയാസങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു. ഇപ്പൊ ഈ ഗിദയോൻ പറയുകയാണ്, ദൈവം നമ്മോടുകൂടെ ഉണ്ടെങ്കിൽ ഈ അനർത്ഥങ്ങളൊക്കെ നമുക്ക് ഭവിക്കുമായിരുന്നു, ഒരിക്കലും ഭവിക്കുകയില്ലായിരുന്നു എന്നുള്ള ഒരു ചിന്തയിലാണ് പറയുന്നത്. അപ്പൊ ഈ ഗിദയോനെ സംബന്ധിച്ച് അവന്റെ 2-3 ക്വാളിറ്റീസ് അവിടെ പറയുക. ഈ ഒന്ന്, ദൈവത്തിന്റെ ദൂതൻ പറയുകയാണ്, നീ ഈ ബലത്തോടുകൂടെ പോകുക, ഇസ്രായേലിനെ മിദ്യാനിയുടെ കയ്യിൽ നിന്നും നീ രക്ഷിക്കും. അവന്റെ ബലം എന്തോ അവിടെയുള്ളത്. ഒന്ന്, 2-3 ബലങ്ങളെ കുറിച്ച് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. അവന്റെ ഗിദയോന്റെ 2-3 തരത്തിലുള്ള ക്വാളിറ്റീസ് കാണുവാൻ കഴിയും. ഒന്ന്, ഈ ഗിദയോനെ സംബന്ധിച്ച് അവനൊരു ഇസ്രായേലിന്റെ രക്ഷയ്ക്കായിട്ട് കാത്തിരുന്ന ഒരു മനുഷ്യനായിട്ട് ആ വേദഭാഗം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും അവൻ പറയുക, ദൈവം നമ്മോടുകൂടെ ഉണ്ടായിരുന്നു, ഇങ്ങനൊന്നും സംഭവിക്കത്തില്ലായിരുന്നല്ലോ, ദൈവം നമ്മെ വിട്ടകന്നു പോയോ. അപ്പൊ ദൈവം ഇസ്രായേലിനെ രക്ഷിക്കണമെന്നുള്ള ഒരു ആത്മാർത്ഥമായ ആഗ്രഹം ഇവന്റെ മനസ്സിലുണ്ടായിരുന്നു. ഒരുപക്ഷെങ്കിൽ നമ്മുടെ മനസ്സിൽ നന്മയിലേക്ക് വളരണമെന്നും ദൈവത്തോട് കൂടുതലായി അടുക്കണമെന്നും ഒക്കെ ഉള്ള ഒരു മനസ്സ് നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് വരുമ്പോഴാണ് തീർച്ചയായിട്ടും നമുക്ക് കൂടുതലായി ദൈവം നമ്മെ നയിക്കുകയും നടത്തുകയും ചെയ്യും എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് ഈ ഗിദയോന്റെ ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു സംഗതിയാണ്. അപ്പൊ ഇസ്രായേലിന്റെ രക്ഷയ്ക്കായിട്ട് കാത്തിരുന്ന ഒരു മനുഷ്യനാണ്. രണ്ടാമത്, ഗിദയോനെ സംബന്ധിച്ച് തന്റെ കുറവുകളെ കുറിച്ച് തിരിച്ചറിഞ്ഞ ഒരു മനുഷ്യൻ കൂടെയാണ്. അവിടെ 15-ാമത്തെ വാക്യത്തിൽ പറയുന്ന, അയ്യോ കർത്താവേ, ഞാൻ ഇസ്രായേലിനെ എങ്ങനെ രക്ഷിക്കും, മനസ്സിൽ എന്റെ കുലമെളിയതും എന്റെ കുടുംബത്തിൽ വെച്ച് ഞാൻ ചെറിയവനുമല്ലോ എന്ന് പറഞ്ഞു. പക്ഷേ തന്റെ ബലഹീനതകളെ കുറിച്ചും കുറവുകളെ കുറിച്ചും ബോധ്യമുള്ള ഒരു മനുഷ്യനാണ് ദൈവത്തിൽ കൂടുതൽ ആശ്രയിക്കുവാൻ തക്കവണ്ണം ഇടയാകുന്നത് എന്നുള്ളത് പ്രത്യേകം നാം ഓർക്കേണ്ടതാണ്. ഞാനെല്ലാം തികഞ്ഞ മനുഷ്യനാണെന്നുള്ള ഒരു ചിന്ത എനിക്ക് വരുമ്പോ എനിക്ക് പിന്നെ ആരുടെയും ആവശ്യമില്ല. പക്ഷേ ഈ ദൈവത്തെ രണ്ടാമത്തെ ക്വാളിറ്റി ഇതാണ്, തന്റെ കുറവുകളെ കുറിച്ച് പൂർണമായി ബോധ്യമുള്ള ഒരു മനുഷ്യനായിരുന്നു ഗിദയൻ. പക്ഷെങ്കിൽ പലപ്പോഴും നമ്മള് നമ്മുടെ കുറവുകളെ കുറിച്ച് ഓർക്കുമ്പോ നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട് ഇതെന്റെ ബലഹീനതയാണോ. ഒരിക്കലുമല്ല, നമ്മുടെ ബലഹീനതയല്ല, മറിച്ച് കുറവില്ലാത്ത ഒന്നിന്റെ കൂടെ ചേരുവാനുള്ളതായ ഒരു പുതിയ ആഗ്രഹമാണത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് ബലഹീനതകളുണ്ട്, ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട്, പ്രയാസങ്ങളുണ്ട്, ഭാരങ്ങളുണ്ട്, ബലഹീനതകളുണ്ട്. പക്ഷെങ്കിൽ നമ്മളൊന്ന് ഓർക്കുക, അതിനപ്പുറത്ത് ഈ ഒരു ഒന്ന എന്നുള്ളൊരു ആളുണ്ട്. ഈ ബലഹീനതകൾക്കപ്പുറമായിട്ട് ബലം നൽകി നമ്മളെ പരിപാലിക്കുവാൻ കഴിവുള്ളവൻ, കുറവില്ലാത്ത ഒരാള്, അതോടൊപ്പം തന്നെ നമ്മുടെ പ്രയാസങ്ങളിൽ നമ്മെ താങ്ങി നിർത്തുവാൻ കഴിവുള്ള ഒരാള്, ഇങ്ങനെയൊക്കെ ദൈവത്തെ കാണുമ്പോ ആ ഞാൻ ദൈവത്തോട് കൂടെയാണെന്നുള്ള ഒരു ബോധ്യം ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ കുറവുകളെ അഭിമുഖീകരിക്കുവാൻ, നമ്മുടെ ബലഹീനതകളെ കപ്പുറമായിട്ട് ജീവിക്കുവാൻ തക്കവണ്ണം നമുക്കിടയാകുന്നത്. അപ്പോ ഈ ഗിദയോനെ സംബന്ധിച്ച് ഗിദയോന്റെ രണ്ടാമത്തെ പ്രത്യേകത ഇതാണ്, തന്റെ കുറവുകളെ തിരിച്ചറിഞ്ഞ ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ദൈവത്തോടുള്ള കൂടുതലായ ഒരു ആശ്രയം ഗിദയോനിൽ കാണുവാൻ കഴിയും. മൂന്നാമത് ഈ ഭാഗത്ത് നമ്മൾ താഴോട്ട് വായിച്ചു കഴിയുമ്പോ 22-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, അവൻ യഹോവയുടെ ദൂതൻ എന്ന് ഗിദയോൻ കണ്ടപ്പോൾ, അയ്യോ ദൈവമായ യഹോവേ, ഞാൻ യഹോവയുടെ ദൂതനെ അഭിമുഖമായി കണ്ടുപോയല്ലോ എന്ന് പറഞ്ഞ് യഹോവയുടെ ദൂതൻ അവനോട് പറയും, നിനക്ക് സമാധാനം, നീ മരിക്കുകയില്ല എന്ന് പറഞ്ഞു. പക്ഷെങ്കിൽ ഈ ദൈവത്തെ ഭയപ്പെടേണ്ടതായ ഒരു ആവശ്യമുണ്ട്. ഈ ദൈവത്തോടുള്ള ഭയം എന്ന് പറയുന്നത് നമ്മളെ കൊല്ലുമെന്നോ നമ്മളെ നശിപ്പിക്കുമെന്നോ ഉള്ള ഭയമല്ല. നമുക്കറിയാം ഒരു മകൻ അവന്റെ പിതാവിനെ സംബന്ധിച്ചൊരു ഭയമുണ്ട്, കാരണം അവൻ ചെയ്യേണ്ടതായ കർത്തവ്യവും ഡ്യൂട്ടിയും ചെയ്തില്ലെങ്കിൽ ഒരു പക്ഷെങ്കിൽ അവനെ വഴക്കു പറയുമോ എന്നുള്ളൊരു ഭയം, നശിപ്പിക്കുമോ എന്നുള്ളൊരു ഭയമല്ല. അപ്പൊ ദൈവത്തോടുള്ള ഭയത്തെ കുറിച്ച് ഒരു പക്ഷെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ടതായ കാര്യം ഇതാണ്. സങ്കീർത്തനക്കാരൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്ന, യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ എന്നുള്ളതാണ് ഓർമ്മിപ്പിക്കുന്നത്. അപ്പോ ഈ ഗിദയോനെ സംബന്ധിച്ച് മൂന്നാമത്തെ ഒരു പ്രത്യേകത, ദൈവത്തെ യഥാർത്ഥമായി മനസ്സിലാക്കിയ വ്യക്തിയാണ്. അപ്പൊ ഇത് ദൈവവനോട് പറയുകയാ, നീ ഈ ബലത്തോടുകൂടെ പോകുക, നീ ഇസ്രായേലിനെ മിദ്യാന്യരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും. അപ്പൊ ഈ 2-3 തരത്തിലുള്ള ഒരു ക്വാളിറ്റിയാ ഗിദയോനിൽ നമ്മൾ കണ്ടത്. ഒന്ന്, ഇസ്രായേലിന്റെ രക്ഷയ്ക്കായിട്ട് കാത്തിരുന്ന ഒരു വ്യക്തിയാണ്. ഒരുപക്ഷെങ്കിൽ തന്നയിലേക്ക് ഈ ജനത്തെ നയിക്കണമെന്ന ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ്. രണ്ടാമത്, തന്റെ കുറവുകളെ തിരിച്ചറിഞ്ഞ ഒരു മനുഷ്യനാണ്. മൂന്നാമത്തെ, ദൈവത്തെ യഥാർത്ഥമായി മനസ്സിലാക്കിയ ഒരു വ്യക്തിയുമാണ് ഗിദയോൻ. അതുകൊണ്ട് തന്നെയായിരിക്കാം ദൈവം ഈ മനുഷ്യനെ തന്റെ ജോലിക്ക് വേണ്ടി നിയോഗിക്കുന്നത് എന്നും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അങ്ങനെ ഈ ജനത്തെ രക്ഷിക്കുവാൻ തക്കവണ്ണം ഗിദയോനെ ദൈവത്തിന്റെ ദൂതൻ തെരഞ്ഞെടുക്കുന്ന വേദഭാഗമാണ് നമ്മൾ വായിച്ചു കേട്ടത്. ഇവിടെ 2-3 കാര്യങ്ങളോടെ പ്രത്യേകമായിട്ട് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. മിദ്യാന്റെ കയ്യിൽ നിന്ന് ഇസ്രായേലിനെ വിടുവിക്കുവാൻ തക്കവണ്ണം ദൈവം നിയോഗിച്ച ന്യായാധിപൻ ആര് എന്നുള്ളതാണ് ഗിദയോൻ. നമുക്കറിയാം, നിന്റെ ബലത്തോടുകൂടെ പോകുക, നീ ഇസ്രായേലിനെ മിദ്യാന്യരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും, ആര് ആരോട് പറഞ്ഞു എന്നുള്ളതാണ് ദൈവദൂതൻ ഗിദയോനോട് പറഞ്ഞ വാക്കാണ്. ഈ 2 ചോദ്യങ്ങളാണ് പ്രത്യേകമായിട്ട് ഈ വേദഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. തുടർന്ന് ഈ സമയത്ത് വായിക്കാം,
ഞാൻ പോയി എന്റെ വഴിപാട് കൊണ്ടുവന്ന് നിന്റെ മുൻപാകെ വെച്ചുവോളം ഇവിടെ നിന്ന് പോകരുതേ എന്ന് അവനോട് പറഞ്ഞു, നീ മടങ്ങി വരുവോളം ഞാൻ താമസിക്കാമെന്ന് അവൻ അരുളി ചെയ്തു. അങ്ങനെ ഗിദയോൻ ചെന്ന് ഒരു കോലാറ്റിൻ കുട്ടിയെയും ഒരു പറ മാവ് കൊണ്ട് പുളിപ്പില്ലാത്ത വടകളെയും ഒരുക്കി, മാംസം ഒരു കൊട്ടയിൽ വെച്ച് ചാറൊരു കിണ്ണത്തിൽ പകർന്ന് കരിവേലകത്തിന്റെ കീഴിൽ കൊണ്ടുവന്നു അവന്റെ മുന്നിൽ വെച്ചു. അപ്പോൾ ദൈവത്തിന്റെ ദൂതൻ അവനോട്, മാംസവും പുളിപ്പില്ലാത്ത വടകളും എടുത്ത് ഈ പാറമേൽ വെച്ച് ചാർ അതിന്മേൽ ഒഴിക്കുക എന്ന് കൽപ്പിച്ചു. അവൻ അങ്ങനെ തന്നെ ചെയ്തു. യഹോവയുടെ ദൂതൻ കയ്യിലുള്ള വടിയുടെ അറ്റം കൊണ്ട് മാംസവും പുളിപ്പില്ലാത്ത വടയും തൊട്ടു. ഉടനെ പാറയിൽ നിന്ന് തീ പുറപ്പെട്ട് മാംസവും പുളിപ്പില്ലാത്ത വടയും ദഹിപ്പിച്ചു. യഹോവയുടെ ദൂതൻ അവന്റെ കണ്ണിന് മറഞ്ഞു. അവൻ യഹോവയുടെ ദൂതൻ എന്ന് ഗിദെയോൻ കണ്ടപ്പോൾ, അയ്യോ ദൈവമായ യഹോവയെ ഞാൻ യഹോവയുടെ ദൂതനെ അഭിമുഖമായി കണ്ടുപോയല്ലോ എന്ന് പറഞ്ഞു. യഹോവ അവനോട്, നിനക്ക് സമാധാനം, ഭയപ്പെടേണ്ട, നീ മരിക്കയില്ല എന്ന് അരുളി ചെയ്തു. ഗിദെയോൻ അവിടെ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിതു. അതിനെ യഹോവ ശലോം എന്ന് പേരിട്ടു. അത് ഇന്നുവരെയും അബിസ്രയേൽക്കുള്ള ഒഫ്രയിൽ ഉണ്ട്.
തീർച്ചയായിട്ടും ഗിദെയോനെ സംബന്ധിച്ച്, ഗിദെയോന് ഇത് ദൈവത്തിന്റെ ദൂതനാണോ ദൈവത്തിന്റെ അരുളപ്പാടാണോ എന്ന് വിശ്വസിക്കുവാൻ തക്കവണ്ണം ഉള്ളതായ ചില കാര്യങ്ങൾ ഇവിടെ ചോദിക്കുന്നു. 19 മുതലുള്ളതായ വാക്യത്തിൽ അങ്ങനെ ഗിദെയോൻ ചെന്ന ഒരു കോലാട്ടിൻകുട്ടിയെയും ഒരു പറമാവും കൊണ്ട് ഒരുക്കി മാംസം ഒരു കൊട്ടിൽ വെച്ച് ചാറൊരു കിണ്ണത്തിൽ പകർന്ന് കരുവേലകത്തിന് കീഴെ കൊണ്ടുവന്ന് അവന്റെ മുമ്പിൽ വെച്ചു. പക്ഷെ ഗിദെയോന്റെ ഹോസ്പിറ്റാലിറ്റിയെ കുറിച്ച് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നു. അവനെ ഒരു വ്യക്തിയെ യഥോചിതം സ്വീകരിക്കുന്നതായ ഒരു അനുഭവം. ഒരുപക്ഷെങ്കിൽ അവൻ ദൈവദൂതനാണെന്നുള്ള ബോധ്യമൊന്നുമില്ല. കാരണം അതുകൊണ്ടാ ദൈവദൂതനെ പിന്നെ കണ്ടു, ദൈവദൂതനാണ്. കാരണം ഈ അപ്പവും ഈ വടകളും ഒക്കെ ദഹിപ്പിക്കുന്ന ഒരു സംഗതി കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഗിദെയോന് മനസ്സിലായത് ഇത് സാധാരണ ഒരു ആളല്ല, ഇത് ഒരു ദൈവദൂതനാണെന്ന് മനസ്സിലാക്കി. പക്ഷെ അതിനു മുൻപേ ഈ ഗിദെയോന്റെ വലിയൊരു ആതിഥേയത്വം നമുക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയും. ഏറ്റവും ശ്രേഷ്ഠമായതിനെ കൊണ്ടുവന്ന് അവനെ അവിടെ അർപ്പിക്കുക. കാരണം ദൈവമാണ് ഇവനെ നിയോഗിച്ചതെന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം, ദൈവമാണ് തന്നെ അയക്കുന്നതെന്നുള്ള പൂർണ്ണമായ വിശ്വാസത്തോടെ പോകുവാൻ തക്കവണ്ണം ഗിദെയോന് അവിടെ ശ്രമിക്കുക. അപ്പൊ അതിന് മൂന്ന് തരത്തിലുള്ളതായ അടയാളങ്ങളാണ് ഗിദെയോന് ദൈവത്തോട് ചോദിക്കുന്നത്. ഒന്നാമത്തെ അടയാളമാണ് നമ്മൾ വായിച്ചു കേട്ടത്, ഈ കോലാട്ടിൻകുട്ടിയെയും അതുപോലെ തന്നെ പുളിപ്പില്ലാത്ത വടകളെയും ഒക്കെ ദൈവത്തിന്റെ ദൂതൻ അവിടെ ദഹനയാഗമായിട്ട് ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നതായ ഒന്നാമത്തെ അടയാളം. തുടർന്ന് ഈ ദൈവത്തിന്റെ ദൂതനാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോ, ഒരുപക്ഷെങ്കിൽ അവിടെ താനില്ലാതെയായി പോകുമോ, താൻ നശിച്ചു പോകുമോ എന്നുള്ള വലിയൊരു ഭീതി അവിടെ ഉണ്ടാവുകയാണ്. ഒരുപക്ഷെങ്കിൽ ഈ തിന്മയുടെ നന്മയുടെ മുൻപിൽ തിന്മ ഇല്ലാതെ മാഞ്ഞു പോകുന്നത് പോലെ, പ്രകാശത്തിന്റെ മുൻപിൽ ഇരുട്ടിന് നിൽക്കുവാൻ കഴിയാത്തതുപോലെ, ദൈവസന്നിധിയിൽ അത്ര വിശുദ്ധമായ സന്നിധിയിൽ തനിക്ക് താൻ ഇല്ലാതെയായി പോകുമോ എന്നുള്ള ഒരു ചിന്തയിലാണ് ഒരുപക്ഷെങ്കിൽ ഗിദെയോൻ അവിടെ പേടിക്കുന്നത്. അവിടെ അവസാനമായിട്ട് പറയുക, ഈ ദൈവത്തിന്റെ ദൂതനെ കണ്ടതായ ഈ വാഗ്ദാനം ലഭിച്ചതായ അവിടെ ഗിദെയോൻ ഒരു യാഗപീഠം പണിയുകയാണ്. അതിന് യഹോവ ശാലോം എന്നുള്ളത് പേരിടുകയാണ്. ശാലോം എന്ന് പറയാൻ നമുക്കറിയാം സമാധാനം എന്നുള്ളതാണ്. ദൈവം സമാധാനമാണ് എന്നുള്ളത്. കാരണം ഒരുപാട് കഷ്ടങ്ങളുടെ പ്രയാസങ്ങളുടെ നടുവിൽ ജീവിക്കുന്നതായ ഈ ജനസമൂഹത്തിന് സമാധാനമായിട്ട് ദൈവത്തിന്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ടത് ഓർത്തതായിരിക്കാം ഒരുപക്ഷെങ്കിൽ ഇങ്ങനെ ഒരു പേര് അവിടെ കൊടുക്കുവാൻ തക്കവണ്ണം ഗിദെയോന് ശ്രമിക്കുന്നത്. ആ കഷ്ടതയുടെ നടുവിൽ ദൈവത്തിന്റെ സമാധാനം. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതം എന്ന് പറയുന്നത് അതെപ്പോഴും സുഖകരമല്ല, കഷ്ടങ്ങൾ നിറഞ്ഞാണ്. പക്ഷെങ്കിൽ കഷ്ടങ്ങൾ നിറഞ്ഞ ജീവിതത്തിനിടയിലും ദൈവ സാന്നിധ്യം നമ്മെ സമാധാനപ്പെടുത്തുകയും മുൻപോട്ട് നയിക്കുവാൻ തക്കവണ്ണം നമ്മെ പ്രാപ്തരാക്കുകയും ശക്തിയുള്ളവരാക്കുകയും ചെയ്യും എന്നുള്ളത് നമ്മളെ പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കും. അതുകൊണ്ട് ഗിദെയോൻ തന്റെ ദേശത്ത് അബിയേസ്യർക്കുള്ള ഒഫ്രയിലാണ് ഗിദെയോന്റെ ദേശം എന്ന് പറയുന്ന ഒഫ്രയാണ് ഗിദെയോന്റെ ദേശം. ഈ ഒഫ്രയിൽ ദൈവത്തിന് ഒരു യാഗപീഠം പണിത് അവിടെ ബലിയർപ്പിക്കുന്നതായിട്ട് നമ്മുടെ വായിച്ചു കേട്ടു. തുടർന്നുള്ളതായ വേദഭാഗം ഈ സമയത്ത് വായിക്കും.
അന്ന് രാത്രി യഹോവ അവനോട് കൽപ്പിച്ചത്, നിന്റെ അപ്പന്റെ ഇളയ കാളയായ 7 വയസ്സുള്ള 2-ാമത്തെ കാളയെ കൊണ്ടിരുന്ന് നിന്റെ അപ്പനുള്ള ബാലിൻ ബലിപീഠം ഇടിച്ച് അതിനരികെയുള്ള അശേര പ്രതിഷ്ഠയെ വെട്ടിക്കളക. ഈ ദുർഗത്തിന്റെ മുകളിൽ നിന്റെ ദൈവമായ യഹോവയ്ക്ക് നിയമപ്രകാരം ഒരു യാഗപീഠം പണിത് ആ രണ്ടാമത്തെ കാളയെടുത്ത് നീ വെട്ടിക്കളയുന്ന അശേര പ്രതിഷ്ഠയുടെ വിളവുകൊണ്ട് ഹോമയാഗം കഴിക്കുക. ഗിദെയോൻ തന്റെ വേലക്കാരിൽ 10 പേരെ കൂട്ടി യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ ചെയ്തു. എന്നാൽ അവൻ തന്റെ കുടുംബക്കാരെയും പട്ടണക്കാരെയും പേടിച്ചിട്ട് പകൽ സമയത്ത് അത് ചെയ്യാതെ രാത്രിയിൽ ചെയ്തു. പട്ടണക്കാർ രാവിലെ എഴുന്നേറ്റപ്പോൾ ബാലിന്റെ ബലിപീഠം ഇടിഞ്ഞുകിടക്കുന്നത് കണ്ടു. അതിനരികെയുള്ള അശേര പ്രതിഷ്ഠയും വെട്ടിക്കളഞ്ഞിരിക്കുന്നതും പണിതിരിക്കുന്ന യാഗപീഠത്തിങ്കൽ ആ രണ്ടാമത്തെ കാളയെ യാഗം കഴിച്ചിരിക്കുന്നതും കണ്ടു. ഇത് ചെയ്തത് ആരെന്ന് അവർ തമ്മിൽ തമ്മിൽ ചോദിച്ചു. അന്വേഷണം കഴിച്ചപ്പോൾ യോവാഷിന്റെ മകനായ ഗിദെയോനാകുന്നു ചെയ്തത് എന്ന് കേട്ടു. പട്ടണക്കാർ യോവാഷിനോട്, നിന്റെ മകനെ പുറത്തു കൊണ്ടുവരിക, അവൻ മരിക്കണം. അവൻ ബാലിന്റെ ബലിപീഠം ഇടിച്ച് അതിനരികത്തുണ്ടായിരുന്ന അശേര പ്രതിഷ്ഠയും വെട്ടിക്കളഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. യോവാഷ് തന്റെ ചുറ്റും നിൽക്കുന്ന എല്ലാവരോടും പറഞ്ഞത്, ബാലിനു വേണ്ടി നിങ്ങളോ വ്യവഹരിക്കുന്നത്, നിങ്ങളോ അവനെ രക്ഷിക്കുന്നത്. അവനു വേണ്ടി വ്യവഹരിക്കാൻ ഇന്ന് രാവിലെ തന്നെ മരിക്കണം. അവൻ ഒരു ദൈവമെങ്കിൽ തന്റെ ബലിപീഠ ഒരുത്തൻ ഇടിച്ചു കളഞ്ഞതുകൊണ്ട് താൻ തന്നെ തന്റെ കാര്യം വ്യവഹരിക്കട്ടെ. ഇവൻ അവന്റെ ബലിപീഠം ഇടിച്ചു കളഞ്ഞതിനാൽ ബാൽ ഇവന്റെ നേരെ വ്യവഹരിക്കട്ടെ എന്ന് പറഞ്ഞ് അവൻ അന്ന് യെരുബ്ബാൽ എന്ന് പേരിട്ടു.
തീർച്ചയായിട്ടും രണ്ടാമത്തെ ഈ ഭാഗം നമ്മളോട് ഓർമ്മിപ്പിക്കുന്നത് ദൈവത്തിന്റെ ദൂതൻ ഗിദെയോനോട് ചില കാര്യങ്ങൾ കൽപ്പിക്കുന്നതും അതിനനുസരിച്ച് ഗിദെയോൻ ധൈര്യത്തോടെ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതായ ഒരു ഭാഗമാണ്. ഒരുപക്ഷെ തന്റെ അപ്പനായ യോവേഷ് അശേര പ്രതിഷ്ഠകൾക്ക് വേണ്ടി ഉണ്ടാക്കിയതായ യാഗപീഠത്തെ ഇടിച്ചു നിരത്തി അതിന്റെ വിറവ് കൊണ്ട് തന്റെ അപ്പന്റെ രണ്ടാമത്തെ കാളയായ 7 വയസ്സുള്ള ഈ കാളയെ കൊണ്ട് ബലിയർപ്പിക്കുന്നു. ഒരുപക്ഷെങ്കിൽ ഈ 7 അവിടെ ഒരു പ്രാധാന്യം കാണുവാനായിട്ട് കഴിയും. ഇവര് 7 വർഷമാണ് ഇവര് മിദ്യാന്യരാൽ പീഡിപ്പിക്കപ്പെട്ടത്. അപ്പൊ ഈ 7 വയസ്സുള്ള കാളയെ തന്നെ എടുത്ത് അതിനെ യാഗം സമർപ്പിക്കുകയാണ്. 7 വർഷം ഇവരെ പീഡിപ്പിക്കപ്പെട്ടതിന്റെ ഓർമ്മയ്ക്കായിട്ട് ഒരു പക്ഷെങ്കിൽ അതായിരിക്കാം 7 ഒരു പ്രാധാന്യം അവിടെ കാണുവാനായിട്ട് കഴിയുന്നു. ഈ ബലിപീഠം ഇടിച്ച് അതിന്റെ അശേര പ്രതിഷ്ഠയുടെ ആ തടി അല്ലെങ്കിൽ വിറകെടുത്തിട്ട് ഈ കാളയെ വെട്ടി അവിടെ ഹോമയാഗം കഴിക്കുന്നതും തുടർന്ന് അവിടെ നടക്കുന്നതായ സംഭവങ്ങളാണ് നമ്മൾ വായിച്ചത്. പ്രത്യേകിച്ച് അവിടുത്തെ മിദ്യാന്യർ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോ അവര് ഇത് ആരാണെന്ന് മനസ്സിലാക്കി ഗിദെയോൻ ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോ അവന്റെ അപ്പനായ യോവേഷിനോട് പറയുകയാണ്, ഗിദെയോനെ ഞങ്ങൾക്ക് വിട്ടുതരിക. ഒരുപക്ഷെങ്കിൽ ഈ യോവേഷിന്റെ ഇടപെടൽ അവിടെ വളരെ പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യമാണ്. ഇങ്ങനെ ഒരു ദേശം മുഴുവൻ ഇളകി വരികയാണ് തന്റെ മകനെ വിട്ടുകൊടുക്കുവാൻ തക്കവണ്ണം. പക്ഷെങ്കിൽ യോവേഷിന്റെ ഉത്തരം ഒരുപക്ഷെങ്കിൽ വാക്കുകൾ എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നത്തെ ഇല്ലാതെയാക്കുവാൻ തക്കവണ്ണം അവിടെ ഇടയാക്കുകയാണ്. അവൻ പറയുന്നത്, ബാലിനു വേണ്ടി നിങ്ങളാണോ വ്യവഹരിക്കുന്നത്, നിങ്ങളോ അവനെ രക്ഷിക്കുന്നത്? അവനു വേണ്ടി വ്യവഹരിക്കുന്നവൻ ഇന്ന് തന്നെ രാവിലെ മരിക്കണം. അവനൊരു ദൈവമെങ്കിൽ തന്റെ ബലിപീഠം ഒരുത്തൻ ഇടിച്ചു കളഞ്ഞതുകൊണ്ട് താൻ തന്നെ തന്റെ കാര്യത്തിൽ വ്യവഹരിക്കട്ടെ. പക്ഷെങ്കിൽ എത്ര ഉചിതമായ ഒരു വാക്കുകളാ ഈ യോവേഷിന്റെ വായിൽ നിന്ന് വരുന്നത്. പലപ്പോഴും നമുക്കറിയാം നമ്മുടെ വാക്കുകൾ എരുതിയിൽ എണ്ണയൊഴിക്കുന്നത് പോലെയാ. പലപ്പോഴും പ്രശ്നങ്ങളുടെ മധ്യത്തിൽ ആ പ്രശ്നത്തെ അല്പം കൂടെ ഒന്ന് രൂക്ഷമാക്കുന്നതായ വാക്കുകൾ പലപ്പോഴും നമ്മുടെയൊക്കെ ഉള്ളിൽ നിന്ന് അല്ലെങ്കിൽ വായിൽ നിന്ന് പുറപ്പെടാറുണ്ട്. യാക്കോബ് സ്ലീഹ പറയുന്നുണ്ട്, നാവ് ഒരു തീ തന്നെ എന്ന് പറയുന്നുണ്ട്. നമുക്ക് നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങൾ നോക്കിയാൽ നാവ് എന്ന് പറയുന്നത് വളരെ നിസ്സാരമായ ചെറിയൊരു അവയവമാണ്. പക്ഷെങ്കിൽ നാവിനെ കുറിച്ച് പറയുന്നത് അത് ആറ്റം ബോംബിനേക്കാൾ ശക്തമാണ് എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ഈ പല പ്രശ്നങ്ങൾക്കും നമ്മുടെ ഇടവുകളിലായിക്കൊള്ളട്ടെ, നമ്മുടെ ഭവനങ്ങളിലായിക്കൊള്ളട്ടെ, ഈ പ്രശ്നത്തിൽ നാവ് ഒരു മുഖ്യ പങ്ക് വഹിക്കുന്നു എന്നുള്ളത് പ്രത്യേകമായിട്ട് നമുക്കറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് നാവിനെ അടക്കുക എന്നുള്ളത് മനുഷ്യ ജീവിതത്തിന്റെ അതിപ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ യോവേഷ് ഈ തന്റെ മകനെ രക്ഷിക്കുന്നത് വളരെ വളരെ നല്ല ചില വാക്കുകളിൽ കൂടെയാണ്. ആ വാക്കുകൾ കൊണ്ട് ഈ വലിയൊരു വഴക്കിനെ അല്ലെങ്കിൽ ഒരു പ്രശ്നത്തിന് ഒരു പരിഹാരം നേടുവാൻ തക്കവണ്ണം യോവേശിനെ സാധിക്കുക. 34 സങ്കീർത്തനത്തില് സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട് 12 വാക്യം, ജീവനെ ആഗ്രഹിക്കുകയും നന്മ കാണേണ്ടതിന് ദീർഘായുസിക്കുകയും ചെയ്യുന്നവൻ ആർ. ഒരു ചോദ്യം ചോദിക്കുക, സങ്കീർത്തനക്കാരൻ തന്നെ ചോദിക്കുക, ജീവനെ ആഗ്രഹിക്കുകയും നന്മ കാണേണ്ടതിന് ദീർഘായുസിക്കുകയും ചെയ്യുന്നവനാ. അപ്പൊ എന്നിട്ട് അതിന്റെ ഉത്തരമായിട്ട് സങ്കീർത്തനക്കാരൻ തന്നെ പറയുക, ദോഷം ചെയ്യാതെ നിന്റെ നാവിനെയും വ്യാജം പറയാതെ അധരത്തെയും കാത്തുകൊള്ളണം. അപ്പൊ നന്മയെ ആഗ്രഹിക്കുകയും ദീർഘായുസ് നന്മ കണ്ടുകൊണ്ട് ദീർഘായുസ ആഗ്രഹിച്ചിരിക്കുന്ന മനുഷ്യൻ ചെയ്യേണ്ടതായ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് സങ്കീർത്തനക്കാരൻ പറയുന്നത്, ദോഷം ചെയ്യാതെ നിന്റെ നാവിനെയും വ്യാജം പറയാതെ അധരത്തെയും കാത്തുകൊള്ളുക എന്നുള്ളത്. അപ്പം നമ്മുടെ നാവ് എത്രമാത്രം പ്രാധാന്യമുള്ളതാണ് എന്നുള്ളത് പ്രത്യേകമായിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട സംഗതിയാണ്. അപ്പൊ നാവിന് വലിയ വഴക്കുണ്ടാക്കുവാൻ കഴിയും, നാവിന് അതേസമയം തന്നെ വലിയ വഴക്കിനെ ശമിപ്പിക്കുവാൻ തക്കവണ്ണമുള്ളതായ കഴിവുമുണ്ട്. മൂന്നാമതായിട്ട് നാവിന് മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുവാനുള്ളതായ കഴിവുണ്ട്. നാവ് ഒരുപക്ഷെ നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന ഒരുപാട് കഴിവുകളുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കഴിവാണ് സംസാരിക്കുക എന്നുള്ളത്. നമ്മുടെ സംസാരത്തിലൂടെ മറ്റുള്ളവർക്ക് ഹാനി വരുത്താതെ കഴിവതും മറ്റുള്ളവർക്ക് സന്തോഷമായിരിക്കുവാൻ തക്കവണ്ണം, അല്ലെങ്കിൽ നല്ലതിലേക്ക് അവരെ വളർത്തുവാൻ തക്കവണ്ണമുള്ള ചില കാര്യങ്ങൾ ഒരുപക്ഷെങ്കിൽ ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കും. ഈ ഗിദെയോൻ യോവേശ് പറയുകയാണ്, ബാല് തന്നെ അവന് വേണ്ടി വ്യവഹരിക്കട്ടെ, അവനൊരു ദൈവമാണെങ്കിൽ അതിനുള്ള കഴിവ് അവനുണ്ടല്ലോ. അപ്പോ അങ്ങനെ ആ ഒരു വലിയൊരു പ്രശ്നം അവിടെ തീർന്ന് മാറുന്നതായ സംഗതിയാണ് നമ്മൾ വായിച്ച് നിർത്തിയത്. അപ്പോ ഗിദെയോൻ ചെന്ന് ഈ അവന്റെ അപ്പനായ യോവേശിന്റെ യാഗപീഠങ്ങളെ അശേരാ പ്രതിഷ്ഠകളെയൊക്കെ ഇടിച്ചു നശിപ്പിച്ച് കളഞ്ഞിട്ട് അവിടെ ദൈവത്തിന് വേണ്ടി യാഗമർപ്പിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. അപ്പോ അതോടുകൂടി അവിടെ തിരികെയാണ്, പ്രത്യേകിച്ച് ആ ഭാഗത്ത് നിങ്ങൾ ഒന്നുകൂടെ വായിച്ചാൽ അതിനകത്ത് പ്രത്യേകമായിട്ട് ചോദ്യം ചോദിച്ചിട്ടണമെന്നും ഞാൻ കാണുന്നില്ല. ഈയായിട്ട് ഒന്നുകൂടെ ആ ഭാഗങ്ങൾ വായിക്കുമ്പോൾ അത് കുറെ കൂടെ മനസ്സിൽ ഇരിക്കുവാൻ തക്കവണ്ണമിടയാകും. തുടർന്നുള്ള ഭാഗം നോക്കി സമയത്ത് വായിക്കാം.
അനന്തരം മിദ്യാന്യരും അമാലേക്കരും കിഴക്ക് ദേശക്കാർ എല്ലാവരും ഒരുമിച്ച് കൂടി ഇക്കരെ കടന്നു ഇസ്രായേൽ താഴ്വരയിൽ പാളയം ഇറങ്ങി. അപ്പോൾ യഹോവയുടെ ആത്മാവ് ഗിദെയോന്റെ മേൽ വീണു വന്നു. അവൻ കാഹളമൂടി അബീസയരെ തന്റെ അടുക്കൽ വിളിച്ചുകൂട്ടി. അവൻ മനശ്ശയിൽ എല്ലായിടവും ദൂതന്മാരെ അയച്ചു, അവരെയും തന്റെ അടുക്കൽ വിളിച്ചുകൂട്ടി. ആശേരിന്റെയും ഷെബുലിന്റെയും നഫ്താലിയുടെയും അടുക്കലും ദൂതന്മാരെ അയച്ചു. അവരും പുറപ്പെട്ടു വന്ന് അവരോട് ചേർന്നു. അപ്പോൾ ഗിദെയോൻ ദൈവത്തോട്, നീ അരുളി ചെയ്തതുപോലെ ഇസ്രായേലിനെ എന്റെ കയ്യാൽ രക്ഷിക്കുമെങ്കിൽ ഇതാ ഞാൻ രോമമുള്ള ഒരു ആട്ടിൻ തോൽ കളത്തിൽ നിവർത്തിടുന്നു, മഞ്ഞ് തോളിന്മേൽ മാത്രം ഇരിക്കുകയും ഇളമുക്കയും ഉണങ്ങിയിരിക്കുകയും ചെയ്താൽ നീ അരുളി ചെയ്തതുപോലെ ഇസ്രായേലിനെ എന്റെ കയ്യാൽ രക്ഷിക്കുമെന്ന് ഞാൻ അറിയും എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ സംഭവിച്ചു. അവൻ പിറ്റേ നദികാലത്ത് എഴുന്നേറ്റ് തോൽ പിഴിഞ്ഞു, മഞ്ഞുവെള്ളം ഒരു കിണ്ടി നിറച്ചെടുത്തു. ഗിദെയോൻ പിന്നെയും ദൈവത്തോട്, നിന്റെ കോപം എന്റെ മേലെ ജ്വലിക്കരുതേ, ഞാൻ ഒരിക്കൽ കൂടെ സംസാരിച്ചു കൊള്ളട്ടെ, തോൽ കൊണ്ട് ഒരു പരീക്ഷ കൂടെ കഴിച്ചു കൊള്ളട്ടെ, തോൽ മാത്രം ഉണങ്ങിയും നിലമൊക്കെയും മഞ്ഞുകൊണ്ട് നനഞ്ഞുമിരിപ്പാൻ അരുളണമേ എന്ന് പറഞ്ഞു. അന്ന് രാത്രി ദൈവം അങ്ങനെ തന്നെ ചെയ്തു, തോൽ മാത്രം ഉണങ്ങിയും നിലമൊക്കെയും മഞ്ഞുകൊണ്ട് നനഞ്ഞുമിരുന്നു.
ഓർമ്മിപ്പിക്കുന്നത് മിദ്യാന്യർക്ക് എതിരെ തിരിയുവാൻ തക്കവണ്ണം ഗിദെയോന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വന്നു എന്നവിടെ പറയുന്നു. ഒരുപക്ഷെങ്കിൽ തന്റെ ബലഹീനമായ ശരീരമായിക്കൊള്ളട്ടെ, തന്റെ കുറവുള്ള ശരീരത്തിൽ ദൈവത്തിന്റെ ആത്മാവ് കടന്നു വരുമ്പോ ഗിദെയോന് അവിടെ ഈ ജനത്തെ തോൽപ്പിച്ച് അവരെ നശിപ്പിച്ചു കളയുവാൻ തക്കവണ്ണം, ഇസ്രായേലിനെ രക്ഷിക്കുവാൻ തക്കവണ്ണമുള്ളതായ ഒരു കഴിവിലേക്ക് വരിക. അപ്പോ ഗിദെയോൻ അവിടെ പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പല സ്ഥലങ്ങളിലേക്ക് അവന്റെ ദൂതന്മാരെ അയക്കുന്നുണ്ട്. ഇങ്ങനെയെല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് വീണ്ടും ഗിദെയോന്റെ മാനുഷികമായ ചില സംശയങ്ങൾ അവിടെ ഉണ്ടാകുക. ഇത് ദൈവം എന്റെ യാത്രയിൽ എന്നോട് കൂടെ ഇരിക്കുകയും എന്നെ വിജയത്തോടെ ഇസ്രായേൽ ജനത്തെ രക്ഷിക്കുവാൻ തക്കവണ്ണം എന്നെ ശക്തനാക്കുകയും ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് വീണ്ടും അദ്ദേഹത്തിന് ഒരു ഒരു സംശയമായിട്ട് വന്നിട്ട് രണ്ടു തരത്തിലുള്ളതായ അടയാളങ്ങൾ ഇവിടെ ചോദിക്കുക. ആദ്യം നമ്മൾ ഒരു അടയാളം ചോദിച്ചത് കണ്ടു, അപ്പവും വടകളും അതുപോലെ തന്നെ കോലാട്ടിൻ കുട്ടിയെയും ദഹിപ്പിക്കുന്നതായ ഭേദഭാഗം കണ്ടു. രണ്ടാമതായിട്ട് ഇവിടെ ഗിദിയോൻ ഒരു അടയാളം കൂടെ ചോദിക്കുക. ചോദിക്കുന്ന അടയാളം ഇതാണ്, രോമമുള്ള ഒരു ആട്ടിൻ തോൽ കളത്തിൽ നിവർത്തിയിടുന്നു, മഞ്ഞ് തോലിന്മേൽ മാത്രം ഇരിക്കുകയും നിലമൊക്കെയും ഉണങ്ങിയിരിക്കുകയും ചെയ്താൽ നീ അരുളി ചെയ്ത പോലെ ഇസ്രായേലിനെ എന്റെ കയ്യാൽ രക്ഷിക്കുമെന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. അപ്പോ അത് അങ്ങനെ തന്നെ സംഭവിച്ചതായിട്ട് ഇവിടെ പറയുന്നു. വീണ്ടും അദ്ദേഹത്തിന് വീണ്ടും തൃപ്തി വരാതെ വീണ്ടും ഒന്നുകൂടെ ദൈവത്തോട് ക്ഷമ ചോദിച്ചുകൊണ്ട് ഗിദയോൻ ആവശ്യപ്പെടുകയാണ്. തോൽ മാത്രം ഉണങ്ങിയും നിലമൊക്കെയും മഞ്ഞുകൊണ്ട് നനഞ്ഞിരിപ്പാൻ അരളി ചെയ്യണമെന്ന് ദൈവത്തോട് അപേക്ഷിക്കുകയാണ്. അങ്ങനെ അതും അപ്രകാരം നിവർത്തിച്ചു കഴിഞ്ഞപ്പോ ഒരുപക്ഷെങ്കിൽ ഗിദയോന് കുറെ കൂടെ ബലവും ദൈവത്തോടുള്ള വിശ്വാസവും അവിടെ വർദ്ധിച്ച് അവൻ തുടർന്നുള്ളതായ കാര്യങ്ങൾക്ക് വേണ്ടി അവന് ശ്രമിക്കുന്നതായിട്ടുള്ള വേദഭാഗമാണ് തുടർന്ന് വായിക്കുവാൻ തക്കവണ്ണം നമുക്ക് കഴിയുന്ന. പ്രത്യേകിച്ച് മൂന്ന് തരത്തിലുള്ള അടയാളങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഒന്നാമത് ഈ അപ്പവും അതുപോലെ തന്നെ കോലാട്ടിൻ കുട്ടിയെയും ഒക്കെ ദഹിപ്പിക്കുന്നതായ ഒരു അടയാളം. രണ്ടാമത് രോമമുള്ള ആട്ടിൻ തോലെടുത്ത് ഇട്ട് അത് അതിൽ മാത്രം മഞ്ഞും നിലമൊക്കെയും ഉണങ്ങിക്കിടക്കുന്നതായ അനുഭവം. മൂന്നാമതായിട്ട് തിരിച്ച് രോമമുള്ള ആട്ടിൻ തോൽ മാത്രം നനഞ്ഞും ബാക്കിയുള്ള ഭാഗവും അല്ല അതും അതുമാത്രം ഉണങ്ങിയും ബാക്കിയുള്ള ഭാഗം നനഞ്ഞു കിടക്കുന്നതായ ആ അടയാളത്തെ കുറിച്ചും കേട്ടു. പ്രത്യേകിച്ച് ഏഴാമത്തെ അധ്യായം കൂടെ നമുക്ക് ഇന്ന് വായിക്കേണ്ടിയിരിക്കുന്നു. തുടർന്നുള്ള ഭാഗം വായിക്കാം.
അനന്തരം ഗിദയോൻ എന്ന യെരുബ്ബാലും അവനോടുകൂടെയുള്ള ജനമൊക്കെയും അധികാലത്ത് പുറപ്പെട്ട് ഹറോദ് ഉറവനരുടെ പാളയമിറങ്ങി. മിദ്യാന്യരുടെ പാളയമോ അവർക്ക് വടക്ക് മോറെ കുന്നിനരികെ താഴ്വരയിലായിരുന്നു. യഹോവ ഗിദയോനോട്, നിന്നോടുകൂടെയുള്ള ജനം അധികമാവുന്നു, എന്റെ കൈ എന്നെ രക്ഷിച്ചെന്ന് ഇസ്രായേൽ എന്റെ നേരെ വമ്പു പറയാതിരിക്കേണ്ടതിന് ഞാൻ മിദ്യാന്യരെ ഇവരുടെ കയ്യിൽ ഏൽപ്പിക്കയില്ല. ആകയാൽ നീ ചെന്ന് ആർക്കെങ്കിലും ഭയവും ഭീരുതയും ഉണ്ടെങ്കിൽ അവൻ ഗിലയാദ് പർവ്വതത്തിൽ നിന്ന് മടങ്ങിപ്പോയിക്കൊള്ളട്ടെ എന്ന് ജനത്തിൽ പ്രസിദ്ധപ്പെടുത്തുക എന്ന് കൽപ്പിച്ചു. എന്നാൽ ജനത്തിൽ 20,000 പേർ മടങ്ങിപ്പോയി, 10,000 പേർ ശേഷിച്ചു. യഹോവ ഗിദയോനോട്, അധികമാവുന്നു അവരെ
ദൈവം മറ്റൊരു ഗിദയോന് മറ്റൊരു പേര് ലഭിക്കുന്നതായിട്ട് ഈ 32-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. കാരണം അവിടെ പറയുന്നത് ഇവൻ അവന്റെ ബലിപീഠം ഇടിച്ചു കളഞ്ഞതിനാൽ ബാൽ ഇവന്റെ നേരെ വേരിക്കട്ടെ എന്ന് പറഞ്ഞു. അന്ന് അവന് അന്ന് യെരുബ്ബാൽ എന്ന പേരിട്ടു. ഒരുപക്ഷെങ്കിൽ ബാലിനോട് എതിർത്തവൻ എന്നുള്ളതായ അർത്ഥത്തിലാണ് യെരുബ്ബാൽ എന്ന പേരിടുന്നത്. അപ്പം ഗിദയോന് ലഭിച്ചതായ മറ്റൊരു പേരാണോ യെരുബ്ബാൽ എന്നുള്ളതായ പേര്. ഈ ഗിദയോന് അധികാലത്ത് പുറപ്പെട്ട് ഹരോദ് ഉറവിനരികെ പാളയമിറങ്ങി, മിദ്യാനുടെ പാളയം അവർക്ക് വടക്ക് മോരേഗിനരികെ താഴ്വരയിൽ ആയിരുന്നു. അപ്പോ യഹോവ ഗിദയോനോട് വളരെ പ്രധാനപ്പെട്ടതായ ഒരു ടോപ്പിക്കാണ് അവിടെ പറയുന്നത്. നിന്നോടുകൂടെയുള്ള ജനം അധികമാകുന്നു, എന്റെ കൈ എന്നെ രക്ഷിച്ചു എന്ന് ഇസ്രയേൽ എന്റെ നേരെ വമ്പു പറയാതിരിക്കേണ്ടതിന് ഞാൻ മിദ്യാന്യരെ ഇവരുടെ കയ്യിൽ ഏൽപ്പിക്കയില്ല എന്ന് പറഞ്ഞു. അപ്പോ അവരുടെ അംഗസംഖ്യ അവിടെ കുറയ്ക്കുവാൻ തക്കവണ്ണമുള്ള ശ്രമമാണ്. കാരണം ഈ മനുഷ്യൻ ഇവര് അധികമായിട്ടുള്ള ഈ ആളുകൾ ചെന്ന് ഈ മിദ്യാന്യരെ തോൽപ്പിക്കുമ്പോൾ ഇസ്രായേൽ ജനം പറയുമെന്ന് ദൈവത്തിനറിയാം. തങ്ങളുടെ കൈകളുടെ ശക്തിയാണ് ഇതൊക്കെ നടത്തുന്നത് എന്നുള്ളത് ഇവര് പറയുമെന്നുള്ളത് ദൈവത്തിനറിയാമെന്നത് കൊണ്ട് പക്ഷെങ്കിൽ ദൈവം എന്നോട് പറയുകയാണ്, നീ ജനങ്ങളോട് കൽപ്പിക്കുക ഈ യുദ്ധത്തിന് ഭീതിയുള്ളവരൊക്കെ തിരികെ പോകുവാൻ തക്കവണ്. അങ്ങനെ 20,000 പേര് അവിടെ മടങ്ങിപ്പോയി എന്നാ പറയുന്നത്. തീർച്ചയായിട്ടും നമ്മൾ ചിന്തിക്കുന്നതായ ഒരു കാര്യമാണ്, ദൈവത്തിന് ദൈവം എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്, തന്റെ ഭുജം കൊണ്ടാണ് ഇതൊക്കെ നടക്കുന്നത് എന്ന് പറയുവാൻ തക്കവണ്ണമുള്ള ദൈവത്തിന്റെ ആഗ്രഹം എന്താണ് എന്നുള്ളത് ഒരു പ്രത്യേകമായിട്ടുള്ള ചിന്തയാണ്. ഇപ്പോ ഇസ്രായേൽ ജനം തങ്ങളാണ് ഇതൊക്കെ നേടിയത് എന്ന് പറഞ്ഞാൽ എന്താണ് കുഴപ്പം എന്നുള്ളത് പ്രത്യേകമായിട്ട് വരുന്നതായ ഒരു ചിന്തയാണ്. പക്ഷേ ദൈവമാണ് നമ്മളെ നടത്തുന്നതെന്നുള്ള ഒരു ചിന്ത നമുക്കുണ്ടാകുമ്പോഴാണ് ദൈവത്തോടുള്ളതായ കൂടുതലായ ഒരു ബന്ധവും ഭക്തിയും വിശ്വാസവും നമുക്കുണ്ടാകുന്നത്. ഈ ഇസ്രായേൽ ജനത്തിന് പലപ്പോഴും അവരുടെ പറ്റുന്നതായ വീഴ്ചയുടെ പ്രധാന കാരണം അവരുടെ ശക്തിയാണ് ഇതൊക്കെ നയിക്കുന്നത് എന്നുള്ള ഒരു ചിന്ത ഉണ്ടാകുമ്പോഴാണ്. അപ്പൊ തീർച്ചയായിട്ടും ദൈവം ആഗ്രഹിക്കുന്നു, അല്ല, നമ്മുടെ മനുഷ്യജീവിതം എന്നുള്ളത് നമുക്കറിയാം വളരെ നിസ്സാരമാണ്. ഇന്ന് ഇന്ന് ഉദിച്ച് നാളെ തീരുന്നത് മാത്രമാണ്. നമുക്ക് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്, നമുക്ക് വിദ്യാഭ്യാസമുണ്ട്, നമുക്ക് സൗന്ദര്യമുണ്ട്, നമുക്ക് പണമുണ്ട്, പ്രശസ്തിയുണ്ട് എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്. എന്നാൽ ചിലപ്പോഴൊക്കെ നമ്മൾ കേൾക്കുന്ന വാർത്തയാണ് ഇന്ന് ഒരു ആക്സിഡന്റ് ഉണ്ടായി, നാളെ മരിച്ചു, അല്ലെങ്കിൽ നമ്മുടെ ജീവിതം എത്ര നാളെ ഉണ്ട് എന്നുള്ളതൊന്നും നമുക്കൊന്നും അറിയത്തില്ല. കഴിഞ്ഞിടയ്ക്ക് ഞാൻ കേട്ട ഒരു കാര്യത്തെ കുറിച്ച് പറഞ്ഞത്, ഗൾഫില് എന്റെ ഇടവകയിൽപ്പെട്ട ഒരു ഫാമിലി വളരെ നല്ല നിലയിൽ ജീവിച്ച ഒരു ഫാമിലിയാണ്. പക്ഷെങ്കിൽ പെട്ടെന്ന് ഒരു ആക്സിഡന്റ് ഉണ്ടായി മരിച്ചു. പക്ഷെങ്കിൽ അവരെ സംബന്ധിച്ച് നമുക്കറിയാം മനുഷ്യജീവിതം എന്ന് പറയുന്നത് വളരെ നൈമിഷികമാണ്. അപ്പോൾ നമുക്കറിയത്തില്ല നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ആയുസ്സും എത്രയുണ്ട് എന്നുള്ളത് നമുക്ക് അറിയത്തില്ല. പക്ഷെങ്കിൽ എത്രയായിരുന്നാലും ജീവിക്കുന്നിടത്തോളം കൂടുതലായി ദൈവാശ്രയ ബന്ധത്തോടെ ജീവിക്കണം എന്നുള്ളതാ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അപ്പൊ ദൈവത്തിന്റെ പദ്ധതി പലതായിരിക്കാം. എന്തായിരുന്നാലും തീർച്ചയായിട്ടും ഈ ഇസ്രായേൽ ജനത മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇവരെ ഈ നടത്തിയതും കൊണ്ടുവരുന്നതും എല്ലാം അവരെ സ്നേഹിക്കുന്ന ഒരു പിതാവ് എന്നുള്ള നിലയിൽ ദൈവമാണ് ചെയ്യുന്നത്. ദൈവം അവരുടെ പിതാവാണ്, അവർക്ക് ആവശ്യമുള്ളതൊക്കെ ദൈവമാണ് ദാനമായിട്ട് നൽകുന്നത്. അങ്ങനെ ഈ ദൈവത്തോടുള്ള ആശ്രയവും ബന്ധവും ദൈവം ആഗ്രഹിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കുവാൻ തക്കവണ്ണമാണ് ഒരു പക്ഷെങ്കിൽ ഇത് ദൈവമാണ് നടത്തുന്നത് എന്നുള്ളത് ഇവരെ ഓർമ്മിപ്പിക്കുവാൻ തക്കവണ്ണം ഈ അവരെ കുറച്ചുപേരെ മാറ്റി നിർത്തുന്നു. തുടർന്നുള്ള ഭാഗം ഈ സമയത്ത് വായിക്കും.
ജനം ഇനിയും അധികമാകുന്നു, അവരെ വെള്ളത്തിങ്കിലേക്ക് കൊണ്ടുപോവുക, അവിടെ വെച്ച് ഞാൻ അവരെ പരിശോധിച്ചു തരാം. ഇവൻ നിന്നോടുകൂടെ പോരട്ടെ എന്ന് ഞാൻ കൽപ്പിക്കുന്നവൻ പോരട്ടെ, ഇവൻ നിന്നോടുകൂടെ പോരണ്ട എന്ന് ഞാൻ കൽപ്പിക്കുന്നവർ പോരണ്ട എന്ന് കൽപ്പിച്ചു. അങ്ങനെ അവൻ ജനത്തെ വെള്ളത്തിങ്കിലേക്ക് കൊണ്ടുപോയി. യഹോവ ഗിദെയോനോട്, പട്ടി നക്കി കുടിക്കുമ്പോൾ നാവ് കൊണ്ട് വെള്ളം നക്കി കുടിക്കുന്നവരെയൊക്കെ വേറെയും കുടിപ്പാൻ മുട്ടുകുത്തി കുനിയുന്നവരെയൊക്കെ വേറെയും നിർത്തുക എന്ന് കൽപ്പിച്ചു. കൈ വായിച്ചു വെച്ചുന്ന നക്കി കുടിച്ചവർ ആകെ 300 പേരായിരുന്നു. ശേഷം ജനമൊക്കെയും വെള്ളം കുടിപ്പാൻ മുട്ടുകുത്തി കുനിഞ്ഞു. യഹോവ ഗിദെയോനോട്, നക്കി കുടിച്ച 300 പേരെ കൊണ്ട് ഞാൻ നിങ്ങളെ രക്ഷിച്ച് മിദ്യാന്യരെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കും. ശേഷം ജനമൊക്കെയും താങ്കളുടെ സ്ഥലത്തേക്ക് പോകട്ടെ എന്ന് കൽപ്പിച്ചു. അങ്ങനെ അവർ ജനത്തിന്റെ ഭക്ഷണ സാധനങ്ങളും കാഹളങ്ങളും വാങ്ങി. ശേഷം ഇസ്രായേലിയരെയും അവൻ വീട്ടിലേക്ക് പറഞ്ഞയക്കുകയും ആ 300 പേരെ നിർത്തുകയും ചെയ്തു. എന്നാൽ മിദ്യാന്യരുടെ പാളയം താഴെ സമഭൂമിയിലായിരുന്നു.
തുടർന്നുള്ളതായ വേദഭാഗത്തിൽ ദൈവം അവരുടെ സംഖ്യ വീണ്ടും കുറയ്ക്കുകയാണ്. കാരണം ദൈവത്തിന്റെ ഉദ്ദേശം ഇതാണ്, അവരുടെ കൈ ബലം കൊണ്ടല്ല അവര് ഈ യുദ്ധം ജയിക്കുന്നത്, മറിച്ച് തങ്ങളെ സ്നേഹിക്കുന്ന തങ്ങളുടെ ദൈവത്തിന്റെ സാന്നിധ്യവും കൃപയുമാണ് എന്ന് തിരിച്ചറിയണം എന്നുള്ളത് ദൈവത്തിന്റെ ആഗ്രഹമാണ്. ഒരുപക്ഷെങ്കിൽ നമ്മളെ കുറിച്ചൊക്കെ ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഇത്. നമുക്ക് ലഭിച്ചതെല്ലാം ദൈവത്തിന്റെ കൃപയാണെന്ന് തിരിച്ചറിയുമ്പോഴാണ് ദൈവവും നമ്മളും തമ്മിലുള്ള ബന്ധം ഒന്നുകൂടെ വർദ്ധിക്കുന്നത്. പൗലോസ് അപ്പോസ്തലൻ ഓർമ്മിപ്പിക്കുന്നത് പോലെ, എനിക്ക് പ്രശംസിക്കുവാനൊന്നുമില്ല, കർത്താവിലല്ലാതെ എനിക്ക് പ്രശംസിക്കുവാനൊന്നുമില്ല. എന്റേതെന്ന് പറയുവാൻ എനിക്കൊന്നുമില്ല എന്നുള്ള ഒരു ചിന്ത, തീർച്ചയായിട്ടും ദൈവമാണ് എന്റെ സകലവും, ദൈവം അത്രമാത്രം എന്നെ സ്നേഹിക്കുന്നു, എന്റെ സകലവും ദൈവമാണെന്ന് പറയുവാൻ കേൾക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു, അത്രമാത്രം മനുഷ്യനെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അപ്പോ ഇവരെ വീണ്ടും ഒരു ഒരു റിക്രൂട്ട്മെന്റ് അവിടെ നടത്തുകയാണ്. ആദ്യത്തെ നമുക്കറിയാം അവരോട് പറയും, നിങ്ങൾ ഭയമുള്ളവരൊക്കെ തിരിച്ചു പോകട്ടെ. അങ്ങനെ 20,000 പേര് പിരിഞ്ഞുപോയി, വീണ്ടും 10,000 പേര് ശേഷിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ അവര് 30,000 പിന്നെ 300 പേര് അവിടെ ശേഷിക്കുകയാണ്. അങ്ങനെ 30,300 പേരാണ് യുദ്ധത്തിനായിട്ട് കടന്നുപോയത്. ആദ്യം 20,000 പേര് തിരിച്ചുപോയി, തുടർന്ന് 10,000-ൽ ഏതാണ്ട് 9,700 പേര് അവര് വെള്ളം കുടിച്ചത് അനുസരിച്ച് അവര് തിരിച്ചുപോയി. അവരെ മുട്ടുമടക്കി കുനിഞ്ഞ് വെള്ളം കുടിച്ചു, അവരെയും തിരിച്ചയക്കാണ്. പിന്നെ വീണ്ടും വെറും 300 ആൾക്കാരെ ദൈവം എടുത്ത് ഉപയോഗിക്കുകയാണ് ഈ മിദ്യാനരുടെ കയ്യിൽ നിന്ന് ഇസ്രായേലിനെ രക്ഷിക്കുവാൻ തക്കവണ്ണം. അപ്പൊ തീർച്ചയായിട്ടും ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല എന്ന് ഈ ജനം മനസ്സിലാക്കണം. ഈ ജനം മനസ്സിലാക്കി കഴിയുമ്പോഴും ഈ തങ്ങളുടെ തലമുറ കടന്നു പോകുമ്പോ വീണ്ടും അവര് തിരിഞ്ഞു പോകുന്നതായിട്ടുള്ള പല വേദഭാഗങ്ങള് പല സമയങ്ങള് വീണ്ടും നമ്മളെ വേദപുസ്തകം ഈ ന്യായാധിപന്മാരുടെ പുസ്തകം തന്നെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ 300 പേരെ ദൈവം നിർത്തുകയാണ്. തുടർന്നുള്ളതായ ഭാഗം ഈ സമയത്ത് വായിക്കും.
അന്ന് രാത്രി യഹോവയോട് കൽപ്പിച്ചത്, എഴുന്നേറ്റ് പാളയത്തിന്റെ നേരെ ഇറങ്ങി ചെല്ലുക, ഞാനത് നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ഇറങ്ങി ചെല്ലുവാൻ നിനക്ക് പേടിയുണ്ടെങ്കിൽ നീയും നിന്റെ ബാല്യക്കാരനായ പൂരയും കൂടെ പാളയത്തിലേക്ക് ഇറങ്ങി ചെല്ലുക. എന്നാൽ അവർ സംസാരിക്കുന്ന എന്തെന്ന് നീ കേൾക്കും. അതിന്റെ ശേഷം പാളയത്തിന്റെ നേരെ ഇറങ്ങി ചെല്ലുവാൻ നിനക്ക് ധൈര്യം വരും. അങ്ങനെ അവനും അവന്റെ ബാല്യക്കാരനായ പൂരയും പാളയത്തിൽ ആയുധപാണികളുടെ സമീപത്തോളം ഇറങ്ങിച്ചെന്നു. എന്നാൽ മിദ്യാന്യരും അമാലേക്കരും കിഴക്ക് ദേശക്കാരൊക്കെയും വെട്ടിക്കിളി എന്ന പോലെ അസംഖ്യമായി താഴ്വരയിൽ കിടന്നിരുന്നു. അവരുടെ ഒട്ടകങ്ങളും കടൽക്കരയിലെ മണൽ പോലെ അസംഖ്യമായിരുന്നു. ഗിദെയോൻ ചെല്ലുമ്പോൾ ഒരുത്തൻ മറ്റൊരുത്തനോട് ഒരു സ്വപ്നം വിവരിക്കുകയായിരുന്നു. ഞാനൊരു സ്വപ്നം കണ്ടു, ഒരു യവയപ്പം മിദ്യാന്യരുടെ പാളയത്തിലേക്ക് ഉരുണ്ടു വന്നു, കൂടാരം വരെ എത്തി അതിനെ തള്ളിമറിച്ചിട്ട് അങ്ങനെ കൂടാരം വീണ് കിടന്നു എന്ന് പറഞ്ഞു. അതിന് മറ്റവൻ, ഇത് യോവാസിന്റെ മകനായ ഗിദെയോൻ എന്ന ഇസ്രായേലിന്റെ വാളല്ലാതെ മറ്റൊന്നുമല്ല. ദൈവം മിദ്യാന്യരെയും പാളയത്തെയും ഒക്കെ അവന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഗിദെയോൻ സ്വപ്നവും പൊരുളും കേട്ടപ്പോൾ നമസ്കരിച്ചു, ഇസ്രായേലിന്റെ പാളയത്തിൽ മടങ്ങിച്ചെന്നു. എഴുന്നേൽപ്പീൻ, യഹോവ മിദ്യാന്റെ പാളയത്തെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അനന്തരം അവൻ ആ 300 പേരെ 3 കൂട്ടമായി വിഭാഗിച്ച് ഓരോരുത്തരുടെ കയ്യിൽ ഓരോ കാഹളവും വെറും കുടവും കുടത്തിനകത്ത് ഓരോ പന്തവും കൊടുത്തു. അവരോട് പറഞ്ഞത്, ഞാൻ ചെയ്യുന്നത് നോക്കി അതുപോലെ ചെയ്യുകയും പാളയത്തിന്റെ അറ്റത്ത് എത്തുമ്പോൾ ഞാൻ ചെയ്യുന്ന പോലെ നിങ്ങളും ചെയ്യുകയും, ഞാനും എന്നോടുകൂടെയുള്ളവരും കാഹളമൂതുമ്പോൾ നിങ്ങളും പാളയത്തിന്റെ ചുറ്റും നിന്ന് കാഹളമൂതി യഹോവയ്ക്കും ഗിദെയോനും വേണ്ടി എന്ന് പറയും. മധ്യയാമത്തിന്റെ ആരംഭത്തിൽ അവർ കാവൽ മാറി നിർത്തിയ ഉടനെ ഗിദെയോനും കൂടെയുള്ള 100 പേരും പാളയത്തിന്റെ അറ്റത്തെത്തി കാഹളമൂതി കയ്യിലുണ്ടായിരുന്ന കുടങ്ങൾ ഉടച്ചു. 3 കൂട്ടവും കാഹളമൂതി കുടങ്ങൾ ഉടച്ചു. ഇടത്തു കയ്യിൽ പന്തവും വലത്തു കയ്യിൽ ഊതുവാൻ കാഹളവും പിടിച്ചു. യഹോവയ്ക്കും ഗിദെയോനും വേണ്ടി വാൾ എന്നാർത്തു. അവർ പാളയത്തിന്റെ ചുറ്റും ഓരോരുത്തൻ താന്താന്റെ നിലയിൽ തന്നെ നിന്നു. പാളയമെല്ലാം പാച്ചിൽ തുടങ്ങി. അവർ നിലവിളിച്ചുകൊണ്ട് ഓടിപ്പോയി. ആ 300 പേരും കാഹളമൂതിയപ്പോൾ യഹോവ പാളയത്തിലൊക്കെയും ഓരോരുത്തന്റെ വാൾ താന്താന്റെ കൂട്ടുകാരന്റെ നേരെ തിരിപ്പിച്ചു. സൈന്യം തെരേര വഴിയായി ബെത്ഷിത്തവരെയും തപത്തിനരികെയുള്ള ആബേൽ മഹലയുടെ അതിർവരെയും ഓടിപ്പോയി. ഇസ്രായേലിയർ നഫ്തായിൽ നിന്നും ആശേരിൽ നിന്നും മനശ്ശേരിൽ നിന്നും ഒക്കെയും ഒരുമിച്ചുകൂടി മിദ്യാന്യരെ പിന്തുടർന്നു. ഗിദെയോൻ എഫ്രയീം ദൂതന്മാരെ അയച്ചു മിദ്യാന്മാരുടെ നേരെ ഇറങ്ങിച്ചെന്നു. ബേത്ത്ബറാവരെയുള്ള വെള്ളത്തെയും യോർദാൻ അവർക്ക് മുൻപേ കൈവശമാക്കി കൊൽവീനെന്ന് പറയിച്ചു. അങ്ങനെ തന്നെ എഫ്രയീമേറൊക്കെയും ഒരുമിച്ചുകൂടി ബേത്ത്ബറാവരെയുള്ള വെള്ളവും യോർദാനും കൈവശമാക്കി. ഓരേബ് സേബ് എന്ന 2 മിദ്യാന്യ പ്രഭുക്കന്മാരെ അവർ പിടിച്ചു. ഓരേബിനെ ഓരേബ് പാറമേലും സേബിനെ സേബ് മുന്തിരിച്ചട്ടിനരികെയും വെച്ച് കൊന്നിട്ട് മിദ്യാന്യരെ പിന്തുടർന്നു. ഓരോബിന്റെയും സേബിന്റെയും തല യോർദാൻ അക്കരെ ഗിദെയോന്റെ അടുക്കൽ കൊണ്ടുവന്നു.
തീർച്ചയായിട്ടും തുടർന്നുള്ള വേദഭാഗത്തിൽ നമ്മൾ കാണുന്നത് ഈ ഗിദെയോന്റെ നേതൃത്വത്തിൽ ഇസ്രായേൽ ജനത മിദ്യാന്യരെ നേരിടുന്നതായ വിധവും അവരെ തോൽപ്പിക്കുന്നതായ കാര്യവുമാണ്. പ്രത്യേകിച്ച് 12-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത്, എന്നാൽ മിദ്യാന്യരും അമാല്യക്കരും കിഴക്കുദേശക്കാരൊക്കെയും വെട്ടിക്കിളി എന്ന പോലെ അസംഖ്യമായി താഴ്വരയിൽ കിടന്നിരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഒരു വലിയൊരു സമൂഹമായിട്ട് അവരെ താഴ്വരയിൽ പിടിച്ചിരിക്കുക, ഇസ്രായേൽ ജനതയുടെ ഈ ഫലമൂലാദികൾ കൊള്ളയടിക്കുവാൻ തക്കവണ്ണം. അപ്പൊ ഇങ്ങനെ അസംഖ്യമായ ജനത്തെ വെറും 300 പേരെ കൊണ്ട് നേരിട്ട് അവരെ തോൽപ്പിക്കുന്നതായ ദൈവത്തിന്റെ പദ്ധതിയെ കുറിച്ചാണ് അവിടെ വിവരിക്കുന്നത്. ഇവിടെ ഗിദയോന് വീണ്ടും ഗിദയോനെ ധൈര്യപ്പെടുത്തുവാൻ തക്കവണ്ണം ദൈവം ഒരു പ്രാവശ്യം കൂടെ ഗിദയോന് ചില അടയാളങ്ങളും ചില കാര്യങ്ങളും ഒരു പിന്നെ ഈ മിദ്യാന്യരിൽ നിന്ന് തന്നെ ചില സ്വപ്നത്തിന്റെ വ്യാഖ്യാനങ്ങളും കേൾക്കുവാൻ തക്കവണ്ണം ഇടയാക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ഇത് മനസ്സിലാക്കിയ ഗിദയോൻ തുടർന്ന് വന്ന് അവന് കൂടുതൽ ശക്തിയോടെ ഈ ജനത്തെ നേരിടുവാൻ തക്കവണ്ണമുള്ളതായ കെൽപ്പ് ലഭിച്ച് അവൻ അതിനായിട്ട് ഇറങ്ങിത്തിരിക്കുകയാണ്. ചില കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യുന്നുണ്ട്. നമുക്കറിയാം ഈ ഇസ്രായേൽ ജനത ദൈവം കൽപ്പിക്കുന്നതനുസരിച്ച് പല കനാൻ നാട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ അവിടെ പറയുന്നുണ്ട് ഈ പിന്നെ കോട്ടയ്ക്ക് ചുറ്റും 7 പ്രാവശ്യം നടക്കുന്നതും കാഹളമൂതുന്നതും ഒക്കെ അവിടെ അപ്പോൾ കോട്ട ഇടിഞ്ഞു വീഴുന്നതും ഒക്കെ നമ്മൾ ആദ്യ ഭാഗത്ത് ഇസ്രായേൽ ജനത കനാൻ നാട്ടിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് വായിക്കുന്ന വേദഭാഗത്തിൽ പ്രത്യേകമായിട്ട് മനസ്സിലാക്കുവാൻ കഴിയും. അപ്പൊ ഇങ്ങനെ കാഹളമൂതുക എന്നുള്ളത് അവരുടെ യുദ്ധത്തിൽ ജയിക്കുമ്പോഴും ഒരു പ്രത്യേകമായിട്ടുള്ള ചില സമയത്തും കാഹളമൂതിക്കൊണ്ട് അവര് ഇത് പ്രഖ്യാപിക്കാൻ ഇവിടെ പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നത് യഹോവയ്ക്കും ഗിദയോനും വേണ്ടി വാളുയർത്തുക എന്നുള്ളതാണ്. അപ്പോ അവരുടെ ആത്യന്തികമായ ലക്ഷ്യം ഇതാണ്. ഇത് ചെയ്യുന്നതൊക്കെ ദൈവത്തിന് വേണ്ടിയാണ്, ദൈവജനത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ് എന്നുള്ളത് ഈ ജനസമൂഹത്തെ ഒന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണമായിരിക്കാം, അല്ലെങ്കിൽ അവർക്കൊരു ധൈര്യത്തിനും പ്രത്യാശയ്ക്കും വേണ്ടിയായിരിക്കാം ഇങ്ങനെ പറയും. അപ്പൊ ഇങ്ങനെ പറഞ്ഞ് ഈ ഇവരെ ജയിക്കുന്ന വിധം വളരെ വളരെ നമുക്ക് പ്രത്യേകതയായിട്ട് തോന്നും. ദൈവം ഇവരെ തോൽപ്പിക്കുന്നതായിട്ടാണ് നമുക്ക് ഈ വേദഭാഗം മനസ്സിലാക്കിത്തരുന്നത്. കാരണം ദൈവം ഈ മിദ്യാന്യരെ തമ്മിൽ ഓരോരുത്തരുടെ വാൾ മറ്റവന് വിരോധമായിട്ട് ഉയർത്തുവാൻ തക്കവണ്ണം ഇടവയാക്കിയാണ്. അങ്ങനെ അവർ തമ്മിൽ വെട്ടിച്ചാകുന്നതായ കാഴ്ചയാണ് അവിടെ പ്രത്യേകമായിട്ട് കാണുവാൻ കഴിയുന്നത്. അപ്പൊ ഈ വേദഭാഗത്തിൽ 7-ാമത്തെ അധ്യായത്തില് 2, 3, 4 കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ഓർക്കുവാൻ തക്കവണ്ണമുണ്ട്. ഒന്ന്, മിദ്യാന്യരോട് യുദ്ധം ചെയ്യുവാൻ ഗിദയോന്റെ നേതൃത്വത്തിൽ യാത്ര തിരിച്ച ഇസ്രായേലിൽ 10,000 പേരെ പറഞ്ഞു വിട്ടത് എവിടെ വെച്ചാണ് എന്നുള്ളത് ചോദിച്ചാൽ ഗിലയാദ് പർവ്വതത്തിൽ വെച്ചാണ് അവർ പിരിഞ്ഞു പോകുന്നത് 10,000 പേര്. തുടർന്ന് നമുക്കറിയാം ബാക്കിയുള്ള 10,000 പേരിൽ 300 പേരൊഴിച്ച് ബാക്കി വെള്ളത്തിനരികെ വെച്ച് തിരികെ പോകുന്നു. തുടർന്ന് 300 പേരുമായിട്ടാണ് ഗിദയോന് മിദ്യാന്യരെ തോൽപ്പിക്കുവാൻ തക്കവണ്ണം, അമാലോക്കരെയും മിദ്യാന്യരെയും തോൽപ്പിക്കുവാൻ തക്കവണ്ണം കടന്നു പോകുന്നത്. അപ്പോ പ്രത്യേകിച്ച് ഗിദയോൻ എത്ര പേരോട് ചേർന്നാണ് മിദ്യാന്യരെ തോൽപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ നമുക്കറിയാം 300 പേരുമായിട്ടാണ് ഗിദയോൻ കടന്നു പോകുന്നത്. ഗിദയോന്റെ ബാല്യക്കാരന്റെ പേര് അവിടെ പറയുന്നുണ്ട്, പൂര എന്നാണ്. പൂരിയല്ല, പൂര എന്നുള്ളതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ദെൻ ഇസ്രായേലിൽ മിദ്യാന്യരെ ജയിച്ച വിധത്തെ കുറിച്ച് നമ്മൾ വായിച്ചു കേട്ടു. യഹോവ മിദ്യാന്യ പാളയത്തിലൊക്കെയും ഓരോരുത്തന്റെ വാൾ താന്താന്റെ കൂട്ടുകാരനും നേരെ തിരിപ്പിച്ചു. അപ്പൊ ദൈവം തന്നെ ഡയറക്റ്റ് ആയിട്ട് ഇടപെട്ട് ഈ യുദ്ധത്തിൽ ഇസ്രായേൽ ജനതയെ ജയിപ്പിക്കുകയാണ്. അപ്പോ നമുക്കറിയാം ദൈവത്തിന്റെ പദ്ധതി എന്താണെന്ന് നമുക്കറിയാം. ഇതൊക്കെ ചെയ്യുന്നത് ദൈവമാണ് എന്നുള്ള ഒരു ചിന്തയിൽ ഈ ജനമൊക്കെയും ദൈവത്തെ ആരാധിച്ച് ദൈവത്തോട് ചേർന്ന് ജീവിക്കണം എന്നുള്ള ചിന്തയാണ്, പദ്ധതിയാണ് ദൈവത്തിനുള്ളത്. തീർച്ചയായിട്ടും ഇന്ന് നമ്മള് 2 അധ്യായങ്ങളാണ് പഠിച്ചത്, 6-ാം അധ്യായവും 7-ാം അധ്യായവും. അതിനകത്ത് പ്രത്യേകിച്ച് 6-ാം അധ്യായത്തിൽ നമ്മൾ പഠിച്ചത് മിദ്യാന്യർ ഇസ്രായേലിനെ എത്ര വർഷം പീഡിപ്പിച്ചു എന്നുള്ളതാണ്. 7 വർഷം മിദ്യാന്റെ കയ്യിൽ നിന്ന് ഇസ്രായേലിനെ വിടുവിച്ച ന്യായാധിപനെ കുറിച്ച് പഠിച്ചു ഗിദയോൻ. അതോടൊപ്പം തന്നെ നിന്റെ ബലത്തോടുകൂടെ പോകുക, നീ ഇസ്രായേലിനെ മിദ്യാനിയുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും എന്നുള്ളത് ദൈവത്തിന്റെ ദൂതൻ ഗിദയോനോട് പറയുന്നുണ്ട്. 3 തരത്തിലുള്ള അടയാളങ്ങളാണ് ഗിദയോന് ദൈവത്തോട് ചോദിക്കുന്നത്. ഒന്ന്, അവന്റെ ബലി ദഹിപ്പിക്കുവാൻ തക്കവണ്ണമുള്ളത്. 2, ആട്ടിൻ തോലിന്മേൽ മഞ്ഞ് തോലിന്മേലും കളം ഉണങ്ങിയും കിടക്കുവാൻ തക്കവണ്ണം ഉള്ളതായ അടയാളം. തിരിച്ച് കളം നനഞ്ഞും ആട്ടിൻ രോമമുള്ള തോല് ഉണങ്ങി കിടക്കുന്നതായ അടയാളം എന്ന് വെച്ചാൽ അങ്ങനെ മൂന്ന് വിധത്തിലുള്ള അടയാളം ചോദിക്കുന്നു. തീർച്ചയായിട്ടും ഇത്രയും കാര്യമാണ് ഇന്ന് പ്രത്യേകമായിട്ട് നമ്മൾ പഠിച്ചത്. പ്രത്യേകിച്ച് നമ്മളെ ദൈവം ഈ അധ്യായത്തിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്, ദൈവമാണ് നമ്മുടെ ജീവിതത്തിന്റെ സർവവും നമ്മെ നയിക്കുന്നതും ദൈവമാണെന്നുള്ള ഒരു ചിന്ത ഈ ഇസ്രായേൽ ജനത്തിലൂടെ നമുക്കും ദൈവം നൽകുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ കുറവുകളെ കുറിച്ച് മനസ്സിലാക്കി കുറവില്ലാത്ത ഒരു ദൈവമാണ് നമ്മൾ ആരാധിക്കുന്നതെന്നുള്ളൊരു ചിന്ത ഈ ഗിദെയോന്റെ അനുഭവത്തിലൂടെ ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മൂന്നാമതായിട്ട് നമ്മുടെ നാവിനെ നിയന്ത്രിക്കേണ്ടതായ ആവശ്യം, അതിന്റെ ഒരു ആവശ്യത്തെ കുറിച്ച് അല്ലെങ്കിൽ വലിയൊരു സംഭവിക്കാവുന്ന ഒരു അബദ്ധത്തിൽ നിന്ന്, ഒരു വലിയ വഴക്കിൽ നിന്ന് ഈ യോവേശ് ഈ തന്റെ മകനായ ഗിദെയോനെ രക്ഷിക്കുന്നതായ ഒരു അനുഭവം കൂടെ നമ്മളിതിൽ കൂടെ പഠിച്ചു. തീർച്ചയായിട്ടും നമ്മുടെ സമയമായി കഴിഞ്ഞു. ഇത്രയും നേരം സശ്രദ്ധം കേട്ടിരുന്ന എല്ലാവരോടുമുള്ള പ്രത്യേകമായിട്ടുള്ള സന്തോഷം ഈ സമയത്ത് അറിയിക്കുന്നു. നാളെ പി സി ജോർജ് അച്ഛൻ ക്ലാസ് എടുക്കും. അച്ഛൻ ഇന്ന് എന്തോ പ്രത്യേകമായിട്ട് ചില അസൗകര്യങ്ങൾ ഉണ്ടായിരുന്നുകൊണ്ട് എന്നോട് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇതിനായിട്ട് ഇന്ന് ക്ലാസ് എടുത്തത്. പ്രത്യേകമായിട്ട് ഒരിക്കൽ കൂടെ എല്ലാ വർത്തമറി സമാജത്തിന്റെ ഭാരവാഹികളോടും കേട്ടിരുന്ന നിങ്ങൾ എല്ലാവരോടുമുള്ള സന്തോഷം ഈ സമയത്ത് അറിയിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരു നിമിഷം നമ്മുടെ തലകളെ വീണ്ടും ദൈവസന്നിധിയിലേക്ക് നമുക്ക് വണക്കാം. ദൈവമേ, ഈ അനുഗ്രഹിക്കപ്പെട്ട രാത്രി സമയം അല്പസമയം നിന്റെ തൃപ്പാതിലിരുന്ന് കേൾക്കുവാനും പഠിക്കുവാനും തക്കവണ്ണം ഞങ്ങളെ സഹായിച്ചതിനെ ഓർത്ത് ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ജീവിതം കർത്താവെ നിന്റെ കൃപയിലാകുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ജീവിതത്തിന്റെ എല്ലാ നിർണായക നിമിഷങ്ങളിലും അവിടുത്തെ സാന്നിധ്യം ഞങ്ങളുടെ സന്തോഷങ്ങളിലും ഞങ്ങളുടെ സന്താപങ്ങളിലും അവിടുത്തെ സാന്നിധ്യം ഉറപ്പാക്കുവാൻ തക്കവണ്ണം അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. അങ്ങനെ കർത്താവെ നിന്നോട് ചേർന്ന് ജീവിപ്പാൻ ഞങ്ങളെ ഒരുക്കണമേ. ഞങ്ങളുടെ നാവുകൾ നിയന്ത്രണ വിധേയമാക്കി അവിടുന്ന് തീർക്കുമാറാകണമേ. കർത്താവെ ഞങ്ങള് ഞങ്ങളുടെ നാവുകൾ കൊണ്ട് അതിന്റെ കഴിവുകൾ കൊണ്ട് നിന്നെ മഹത്വപ്പെടുത്തുവാനും നന്മ പ്രവർത്തിക്കുവാനും തക്കവണ്ണം അവിടുന്ന് സംഗതിയാക്കുമാറാകണമേ. എല്ലാ നന്മകളാലും കൃപകളാലും നിറയ്ക്കണമേ. ഇന്ന് ഇതിൽ കൂടിയിരിക്കുന്ന എന്റെ മക്കളെ എല്ലാവരെയും വാഴ്ത്തണമേ. ഞങ്ങളുടെ ജീവിതത്തിൻ്റെതായ നല്ല ആവശ്യങ്ങളിൽ അവിടുന്ന് കൂടെ ഇരുന്ന് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ രോഗികളെ സൗഖ്യമാക്കണമേ. ഞങ്ങളുടെ അസമാധാനത്തിൽ ഇരിക്കുന്നവരെ ആശ്വസിപ്പിക്കണമേ. ഞങ്ങൾ നിരന്തരം നിന്നെയും നിന്റെ ജനകരാം പിതാവാം ദൈവത്തെയും നിന്റെ പരിശുദ്ധാത്മാവിനെയും സ്തുതിക്കുകയും വന്ദിക്കുകയും ചെയ്യുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ആമേൻ.
ആമേൻ.
പ്രത്യേകിച്ച് എന്തെങ്കിലും അനൗൺസ്മെന്റ് ഉണ്ടെങ്കിൽ ഈ സമയത്ത് പറ.
അച്ഛന് വളരെയധികം നന്ദി പറയുന്നു. അതുപോലെ കേട്ടിരുന്നവർക്കും വളരെയധികം നന്ദി. നാളെ പി സി ജോർജ് അച്ഛൻ എബ്രായർ എടുക്കുന്നതായിരിക്കും. ഇത് ഇതേ സമയത്ത് തന്നെ അതും റെക്കോർഡിംഗ് നടക്കുന്നുണ്ടായിരിക്കും. എല്ലാവർക്കും ഗുഡ് നൈറ്റ്.
താങ്ക് യു.